ചേകന്നൂർ മൗലവിയാകട്ടെ, സ്വതന്ത്ര ഭാരതത്തിന്റെ വിശാലമായ ലോകത്ത് സ്വതന്ത്രമായ വായു ശ്വസിച്ച് സ്വന്തം മാതാപിതാക്കളുടെ അനുഗ്രഹശിസുകളോടെ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരപദാർത്ഥങ്ങൾ കഴിച്ച് സ്വന്തം കർമ്മശേഷിയും ചിന്താധാരയും വളർത്തിയെടുത്ത വ്യക്തിയായിരുന്നു. മതസംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും ഒരു രാജാവിന്റെയും അപ്പക്കഷണങ്ങൾ ഓച്ചാനിച്ചു നിന്ന് അദ്ദേഹം വാങ്ങിയിരുന്നില്ല. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് പുരോഹിതന്മാരെയും മതസംഘടനകളെയും ഭയമുണ്ടായിരുന്നില്ല. സങ്കുചിതവും അസ്വതന്ത്രവുമായ അറേബ്യൻ മണ്ണിൽ അക്കാലത്തും ഇക്കാലത്തും വിളിച്ചു പറയാൻ പറ്റാത്ത സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിൽ മുഅ്തസിലികൾ പോലും പറയാൻ പേടിച്ചു നിന്ന ഒരുപാട് ഖുർആനിക സത്യങ്ങളും ചരിത്ര സംഭവങ്ങളും ചേകന്നൂർ മൗലവി ഇസ്ലാമിക സമൂഹത്തിന്റെ കോട്ടയിൽ കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് ആരെയും ഭയമുണ്ടായിരുന്നില്ല, അല്ലാഹുവിനെയല്ലാതെ. അദ്ദേഹത്തിന് ആരോടും കടപ്പാടുണ്ടായിരുന്നില്ല, അല്ലാഹുവിനോടല്ലാതെ. അദ്ദേഹത്തിന്റെ വിധേയത്വവും കടപ്പാടും അല്ലാഹുവിനോടായിരുന്നു. അദ്ദേഹത്തിന്റെ കടപ്പാട് മുഹമ്മദ് നബി തിരുമേനിയോടായിരുന്നു. അദ്ദേഹത്തിന്റെ കടപ്പാട് അദ്ദേഹത്തെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രചരിപ്പിക്കാനും അദ്ദേഹത്തെ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളോടായിരുന്നു. മുആവിയയുടെ രാജഭരണകാലത്ത് അറേബ്യയിൽ വെച്ചാണ് അദ്ദേഹം ഈ വാദഗതികളൊക്കെ പറഞ്ഞിരുന്നതെങ്കിൽ ഒരു ദിവസം പോലും ജീവിച്ചിരിക്കുമായിരുന്നില്ല. അദ്ദേഹം ഒരു ഖുർആൻവാദിയാണ് എന്നറിഞ്ഞ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ മുആവിയയുടെ കൂലിപ്പട്ടാളം അദ്ദേഹത്തെ വകവരുത്തി ആ മരുഭൂമിയിൽ കുഴിച്ചുമൂടുമായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വതന്ത്രവും വിശാലവുമായ മുറ്റത്തിരുന്നുകൊണ്ട് 25 വർഷം അദ്ദേഹം പ്രബോധനം നടത്തി. അറേബ്യയിലായിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം പ്രസംഗിക്കാൻ ചേകന്നൂർ മൗലവിയെ അറേബ്യൻ ഭരണാധികാരികൾ അനുവദിക്കുമായിരുന്നില്ല. അതേസമയം ഇന്ത്യയുടെ സ്വതന്ത്രമായ മണ്ണിൽ വെച്ച് 25 വർഷം അദ്ദേഹം പ്രബോധനം നടത്തി. 19 അനർഘങ്ങളും അനശ്വരങ്ങളുമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം മുസ്ലിം കേരളത്തിന് നൽകി. 1000 തീപ്പൊരി പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തി. ഖുർആൻ കൊണ്ട് എങ്ങനെ ധർമ്മസമരം നടത്താമെന്ന് ഖുർആൻ സുന്നത്തുകാരായ മുസ്ലിങ്ങളെ ശരിക്കു പഠിപ്പിച്ചിട്ടാണ് ആ പണ്ഡിതവര്യൻ ചരിത്രത്തിന്റെ ചക്രവാളത്തിൽ മരണമില്ലാതെ മറഞ്ഞത്. ഖുർആൻ സുന്നത്തുകാരായ നാം ചേകന്നൂർ മൗലവിയോടൊപ്പം നമ്മുടെ മാതൃരാജ്യമായ ഈ ഭാരതത്തോടും കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ജനതയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടും നാം കടപ്പെട്ടിരിക്കുന്നു. കാരണം സ്വതന്ത്രമായ ഈ ഭാരതം ഉണ്ടായിരുന്നില്ലെങ്കിൽ ചേകന്നൂർ മൗലവി എന്ന വിപ്ലവകാരി ഉണ്ടാകുമായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന്റെയും മതമൈത്രിയുടെയും മതസഹിഷ്ണുതയുടെയും പരിമളം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മാതൃരാജ്യമില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ ഗ്രന്ഥവും രചിക്കാൻ ചേകന്നൂർ മൗലവിക്ക് കഴിയുമായിരുന്നില്ല. ഇന്ത്യയില്ലായിരുന്നെങ്കിൽ ഖുർആൻ സുന്നത്ത് പ്രസ്ഥാനം ഇപ്പോഴൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ചേകന്നൂർ മൗലവിക്കും അദ്ദേഹത്തിന്റെ ആദർശ ബന്ധുക്കളായ ഖുർആൻ സുന്നത്തുകാർക്കും വളരാനും പന്തരിക്കാനും പാകത്തിൽ ഭാരതമണ്ണിനെ ഒരുക്കിത്തന്ന സർവശക്തനായ അള്ളാഹുവിനോട് നാം ആയിരം ആയിരം നന്ദി പറയുക. ഒപ്പം ഇന്ത്യൻ ജനതയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടും നാം നന്ദി പറയുക. വീണ്ടും ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലേക്ക് നാം ഒരിക്കൽ കൂടി കടക്കുകയാണ്. ജമൽ യുദ്ധത്തിൽ ഹസ്രത്ത് അലിയുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം ആയിഷ ബീവി മദീനയിലേക്ക് മടങ്ങി. ഹസ്രത്ത് അലി തന്റെ നിലപാടും ഖലീഫ ഉസ്മാന്റെ വധത്തിന് കാരണക്കാരായ വിപ്ലവകാരികളെ നിയന്ത്രിക്കാൻ പറ്റാതെ താൻ വിട്ടുനിന്നതിന്റെ പൊരുളും മുആവിയ ആയിഷയ്ക്ക് അന്യായമായി നൽകിയ ഭീമമായ തുക താൻ നിർത്തലാക്കാനുള്ള കാരണവും തന്റെ നിസ്സഹായാവസ്ഥയും ആയിഷയുടെ മുമ്പിൽ സമർത്ഥിച്ചു. എങ്കിലും പരിപൂർണ സംതൃപ്തരായല്ല അവർ മടങ്ങിയത്. മുആവിയ മാസംതോറും പാരിതോഷികമായി ആയിഷയ്ക്ക് നൽകിയിരുന്ന ഭീമമായ തുകയും അലി നിർത്തൽ ചെയ്തത് ആയിഷയെ ചൊടിപ്പിച്ചിരുന്നു. സിറിയൻ പ്രവിശ്യയുടെ ഗവർണറായിക്കൊണ്ട് ദുർഭരണം നടത്തിയ മുആവിയയെ ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കിയതായി ഹസ്രത്ത് അലി പ്രഖ്യാപിച്ചിരുന്നു. ഇസ്ലാമിന്റെ 4 ഖലീഫയുടെ ഉത്തരവ് ഗവർണറായ മുആവിയ സ്വീകരിച്ചില്ല. ഹസ്രത്ത് അലിയിൽ നിന്ന് ഇസ്ലാമിക ഭരണം പിടിച്ചെടുക്കലായിരുന്നു മുആവിയയുടെ ലക്ഷ്യം. അബൂ സുഫിയാന്റെ മകനായ മുആവിയ അതിബുദ്ധിമാനും വളരെ കൌശലക്കാരനും വിസ്മയാവഹമായ വാക്ചാതുര്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഓപിഷ്ടനായി തന്റെ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ശത്രുവിനെ തടഞ്ഞു നിർത്തി അവരോട് സംസാരിച്ച് അവരെ തന്റെ വശത്താക്കി ശത്രുവിനെ കൊണ്ട് തന്റെ പേരിൽ ഒരു സ്തുതിഗീതം പാടിച്ച് തിരിച്ചയക്കാനുള്ള മുആവിയ ബിൻ അബൂ സുഫിയാന്റെ വാക്ചാതുര്യെക്കുറിച്ചും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പരാമർശങ്ങൾ കാണാം. 3 ഖലീഫ ഉസ്മാന്റെ നിസ്സഹായതയും വാർദ്ധക്യരോഗവും ഖലീഫ ഉസ്മാനെ വലയം ചെയ്തിരുന്ന സ്വാർത്ഥികളായ തന്റെ മുആവിയ അടക്കമുള്ള ബന്ധുജനങ്ങളുടെ അധികാരക്കൊതിയും ശരിക്കും മനസ്സിലാക്കിയിരുന്ന ഹസ്രത്ത് അലി 3 ഖലീഫയായ ഉസ്മാനെ കലാപകാരികൾ വളഞ്ഞപ്പോൾ ഒരു പക്ഷവും നിൽക്കാൻ കഴിയാതെ മദീന വിട്ടുപോവുകയാണ് ചെയ്തത്. നബിയുടെ ഭാര്യ ആയിഷ ഹജ്ജിനെന്ന വ്യാജേന മക്കയിലേക്കും പോയിരുന്നു. ആ സന്ദർഭത്തിലാണ് കലാപകാരികൾ ഉപരോധത്തിന്റെ ഒടുവിൽ 22-ാം ദിവസം 3-ാം ഖലീഫയായിരുന്ന ഉസ്മാനെ വധിച്ചത്. ഹസ്രത്ത് ഉസ്മാന്റെ വധത്തിൽ ഹസ്രത്ത് അലിക്കും പങ്കുണ്ടെന്ന് മുആവിയ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ഖലീഫ ഉസ്മാൻ വെട്ടേറ്റു മരിക്കുമ്പോൾ ധരിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രക്തം പുരണ്ട ഒരു കുപ്പായവും ഡമാസ്കസിലെ തന്റെ പള്ളിയുടെ മെമ്പറിൽ തൂക്കിയിടുകയും നൂറുകണക്കിന് വൃദ്ധന്മാരോട് അതിനു ചുറ്റും കിടന്ന് മാറത്തടിച്ച് നിലവിളിക്കാനും തേങ്ങിക്കരയാനും ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഹസ്രത്ത് അലിക്കെതിരിൽ സിറിയക്കാരെയും തന്റെ ബന്ധുജനങ്ങളെയും ഇളക്കിവിടുകയും വിദ്വേഷം നിലനിർത്തലുമായിരുന്നു മുആവിയയുടെ ലക്ഷ്യം. മാത്രമല്ല പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു പട്ടാള ഗ്രൂപ്പുണ്ടാക്കി ആ പട്ടാളത്തെക്കൊണ്ട് ഖലീഫ ഉസ്മാന്റെ വധത്തിന് കാരണക്കാരായ വ്യക്തികളെ കണ്ടുപിടിച്ചു പ്രതികാര നടപടി എടുപ്പിക്കാതെ വിരിപ്പിൽ ഉറങ്ങില്ലെന്നും ഭാര്യമാരെ സമീപിക്കില്ലെന്നും മറ്റും നിത്യവും പ്രതിജ്ഞ എടുപ്പിച്ചുകൊണ്ടിരുന്നു. മുആവിയയുടെ പടപ്പുറപ്പാടിനെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ ഹസ്രത്ത് അലിയും യുദ്ധത്തിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. പൊതുവെ ശാന്തപ്രകൃതനും സമാധാന പ്രേമിയുമായ അലിയുടെ മകൻ ഹസൻ ഹസ്രത്ത് അലിയെ ഉപദേശിച്ചു നോക്കി. മുഈറത്ത് ബിനു ശുഹബ, ഇബ്നു അബ്ബാസ് തുടങ്ങിയവരും ഹസ്രത്ത് അലിയെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഉപദേശിച്ചു. മുആവിയയുടെ കുതന്ത്രങ്ങൾ ശരിക്കും അറിയാവുന്ന ഹസ്രത്ത് അലി പക്ഷേ പിന്മാറിയില്ല. അങ്ങനെ കപടനായ മുആവിയയുടെയും 4-ാം ഖലീഫ അലിയുടെയും സൈന്യങ്ങൾ സിഫീൻ മൈതാനത്ത് വെച്ച് ഉഗ്രമായ പോരാട്ടം ആരംഭിച്ചു. രണ്ടു പക്ഷത്തും ആയിരക്കണക്കിന് ഭടന്മാർ മരിച്ചു വീണുകൊണ്ടിരുന്നു. ഹസ്രത്ത് അലിയുടെ ധീരവും ശക്തവുമായ മുന്നേറ്റത്തിനു മുമ്പിൽ മുആവിയയുടെ പട്ടാളം അടിപതറാൻ തുടങ്ങി. ഏതാനും ദിവസം നീണ്ടുനിന്ന സിഫീൻ യുദ്ധത്തിന്റെ അവസാനഘട്ടമായപ്പോഴേക്കും മുആവിയയുടെ പട്ടാളം പരാജയപ്പെടും എന്ന നിലയായി. അവരിൽ പലരും തോറ്റാടാൻ തുടങ്ങി. മുആവിയയ്ക്ക് പോലും തന്റെ ജീവിതം അപകടത്തിലാണ് എന്ന് തോന്നിത്തുടങ്ങി. സംഗതിയുടെ ഗൌരവം ശരിക്കും മനസ്സിലാക്കിയ മുആവിയ തന്റെ കൌശലം ഇവിടെയും പ്രയോഗിച്ചു. ഖുർആനിയ വിധിയനുസരിച്ച് നമുക്ക് സന്ധ്യയാകാം എന്ന് മുആവിയ അലിയെ പക്ഷക്കാരെ അറിയിച്ചു. അലിയും അസ്തറും ധീരമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുആവിയ തന്റെ തീരുമാനമറിയിച്ചത്. വിശ്വാസികളായ നാം വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴുള്ള മുആവിയയുടെ കുതന്ത്രമാണ് ഖുർആൻ കുന്തത്തിനുമേൽ കുത്തിപ്പിടിച്ച് പൊക്കിക്കാണിച്ചുകൊണ്ടുള്ള സന്ധി സന്ദേശമെന്നും ഹസ്രത്ത് അലി തന്റെ അണികളെ ഉപദേശിച്ചു നോക്കി. മുആവിയയുമായി യുദ്ധം ഇഷ്ടപ്പെടാത്ത മനസ്സില്ലാ മനസ്സോടെ യുദ്ധത്തിന് വന്ന കുറെ നേതാക്കന്മാർ അലിയുടെ ക്യാമ്പിലുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ്, മുഈറത്ത് ബിൻ ശുഹബ, ഹസൻ ബിൻ അലി, അബൂ മൂസ തുടങ്ങിയ യുദ്ധം ഇഷ്ടപ്പെടാത്ത കുറെ വ്യക്തികളും അലിയുടെ ക്യാമ്പിലുണ്ടായിരുന്നു. മുആവിയയുടെ ഈ നിർദ്ദേശം അവർക്ക് നിധി കിട്ടിയതുപോലെയായി. യുദ്ധം നിർത്തി സന്ധിയാവാമെന്ന് അവരും ഹസ്രത്ത് അലിയെ ഉപദേശിച്ചു. യുദ്ധം തുടരാനും മുആവിയയെ തുരത്താനും ഹസ്രത്ത് അലിയും അലിയുടെ സമരനായകനുമായിരുന്ന അഷ്തറും കുറച്ചുനേരം വാദിച്ചു നോക്കി. പക്ഷേ അലിയുടെ ക്യാമ്പിലുണ്ടായിരുന്ന ഏതാനും ചില നേതാക്കന്മാർ ഈ രക്തച്ചൊരിച്ചിൽ നിർത്തി സന്ധിയാവണം എന്ന് തന്നെ ശഠിച്ചു. ഒടുവിൽ അവർക്കിടയിൽ തന്നെ അപസ്വരങ്ങളും വിമർശനങ്ങളും ഏറി വന്നു. ഹസ്രത്ത് അലി ഗത്യന്തരമില്ലാതെ സന്ധി സംഭാഷണത്തിന് സമ്മതിച്ചു. അലി പക്ഷത്തുനിന്ന് അലിയുടെ സൈന്യത്തിന്റെ പ്രതിനിധിയായി സന്ധി സംഭാഷണത്തിന് പോയത് അബൂ മൂസൽ അശ്ഹരി എന്ന പണ്ഡിതനായിരുന്നു. അലി പക്ഷക്കാരുടെ ആ തീരുമാനവും ഹസ്രത്ത് അലി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ശുദ്ധഹൃദയനും മിതഭാഷിയും സാത്വികനുമായ അബൂ മൂസയെ മുആവിയ കുതന്ത്രങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കും എന്നാണ് ഹസ്രത്ത് അലി അഭിപ്രായപ്പെട്ടത്. മുആവിയയുടെ പക്ഷത്തുനിന്ന് സന്ധിക്ക് വന്നത് അമ്രുബിനുൽ ആസി എന്ന സമർത്ഥനും തന്ത്രശാലിയും മുആവിയയെപ്പോലെ വാക്ചാതുര്യമുള്ള ഒരു അർദ്ധവിശ്വാസിയുമായിരുന്നു. കുഞ്ഞാടുകളും കുറുക്കന്മാരും തമ്മിലാണ് സന്ധി സംഭാഷണം നടന്നത് എന്ന് സാരം. ഈ അമ്രുബുൽ ആസിക്കാണ് മുആവിയ ഹദീസിലൂടെ സ്വർഗം വാഗ്ദാനം ചെയ്തത്. നബിയെ തന്റെ ജീവനെപ്പോലെ കാത്തുസൂക്ഷിച്ച നബിയുടെ പിതൃ സഹോദരനായ നബിയുടെ മൂത്താപ്പയായ അബൂ താലിബിന്റെ മകനായിരുന്നു ഹസ്രത്ത് അലി. ചെറുപ്പം മുതലേ നബിയുടെ കൂടെ ജീവിച്ച് നബിയുടെ പാഠശാലയിൽ നിന്ന് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് ചെറുപ്പത്തിൽ തന്നെ നബിയിൽ വിശ്വസിച്ച് ഇസ്ലാം മതം ആശ്ലേഷിച്ച വ്യക്തിയായിരുന്നു ഹസ്രത്ത് അലി. ഇസ്ലാമിനുവേണ്ടി നബിയോടൊപ്പം ഒരുപാട് ത്യാഗങ്ങൾ ഹസ്രത്ത് അലി സഹിച്ചിട്ടുണ്ട്. നബിയുടെ കാലത്തുണ്ടായ ഒരുപാട് യുദ്ധങ്ങളിൽ നബിയെയും കൂട്ടുകാരെയും വിജയത്തിലേക്ക് നയിച്ചത് ഹസ്രത്ത് അലി എന്ന ധീരയോദ്ധാവിന്റെ ധൈര്യവും രണപാഠവുമായിരുന്നു. ഹസ്രത്ത് അലിക്ക് അസുഖമായത് കാരണം നബി ചില യുദ്ധങ്ങൾ വരെ തന്ത്രപൂർവ്വം മാറ്റിവച്ചിട്ടുണ്ട്. നബിയുടെ കാലത്ത് നടന്ന ഏതാണ്ട് എല്ലാ യുദ്ധത്തിലും ഇസ്ലാമിനെ വിജയത്തിലേക്ക് നയിച്ചത് ഹസ്രത്ത് അലിയായിരുന്നു. നബിയിൽ നിന്ന് ഖുർആൻ എഴുതിവച്ച് പഠിച്ച അപൂർവൻ സഹാബിമാരിൽ ഒരാളായിരുന്നു ഹസ്രത്ത് അലി. മാത്രമല്ല നബിയുടെ ഏക മകൾ ഫാത്തിമയെ വിവാഹം ചെയ്തതിലൂടെ നബിക്ക് ഹസ്രത്ത് അലിയോടുള്ള ആത്മബന്ധത്തിന്റെ ആഴവും നമുക്കറിയാം. പലതുകൊണ്ടും ഇസ്ലാമിന്റെ ഖലീഫയാകാൻ യോഗ്യതയുള്ള ഹസ്രത്ത് അലിക്കെതിരെയാണ് മുആവിയ യുദ്ധം പ്രഖ്യാപിച്ചത്. മുആവിയ 21 വർഷത്തോളം സ്വപിതാവായ അബൂ സുഫിയാനോടൊപ്പം നബിയെയും ഇസ്ലാമിനെയും നഖശിഖാന്തം എതിർത്ത വ്യക്തിയായിരുന്നു. നബിക്കെതിരെ ഒരുപാട് യുദ്ധങ്ങൾ മുആവിയ സ്വപിതാവായ അബൂ സുഫിയാന്റെ കൂടെ നടത്തിയിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായ നബിയുടെ മറ്റൊരു പിതൃസഹോദരനായിരുന്ന ഹസ്രത്ത് അംസയുടെ കരൾ മാറിൽ നിന്ന് പിളർത്തിയെടുത്ത് ചവച്ചു തുപ്പിയ കുടില സ്ത്രീയായിരുന്നു മുആവിയയുടെ മാതാവായ ഹിന്ദ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മക്കം ഫത്തയിൽ ഇസ്ലാമിക സൈന്യത്തിനു മുമ്പിൽ മുആവിയയും പിതാവായ അബൂ സുഫിയാനും ഭാര്യയായ ഹിന്ദും കീഴടങ്ങി. മക്ക കീഴടക്കിയ ആ വേളയിലാണ് നബി തിരുമേനിയുടെ സന്നിധിയിൽ വന്ന് അവർ ഇസ്ലാം മതം സ്വീകരിച്ചത്. യുദ്ധവേളയിൽ ഗത്യന്തരമില്ലാതെ ഇസ്ലാം മതം സ്വീകരിക്കുന്നവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം സാധുവല്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. ആ നിലക്ക് മുആവിയയും അബൂ സുഫിയാനും ഖുർആനിക ദൃഷ്ടിയ യഥാർത്ഥ വിശ്വാസികളുമല്ല എന്നാണ് മൗലവി ചേകന്നൂർ സമർത്ഥിക്കുന്നത്. വിശ്വാസികളുടെ നേതാവായ ഹസ്രത്ത് അലിയും കപടവിശ്വാസിയായ മുആവിയയുമാണ് സിഫിൻ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. നബിയുടെ മരണത്തോടുകൂടി ഒരുപാട് ദുരന്തങ്ങളും സ്വകാര്യ ദുഃഖങ്ങളും ഏറ്റുവാങ്ങിയ ഹസ്രത്ത് അലി എന്ന ധീരന്റെ അവസാന ദുരന്തത്തിന്റെ ആരംഭമായിരുന്നു സിഫിൻ യുദ്ധം. സിഫിൻ യുദ്ധത്തിൽ സുമാർ 90,000 മുസ്ലിം ഭടന്മാർ രണ്ടു പക്ഷത്തുമായി മരിച്ചു വീണു എന്ന് ചില മുസ്ലിം ചരിത്രകാരന്മാർ പറയുന്നു. സിഫീൻ യുദ്ധത്തിൽ 90,000 പേർ രണ്ടു പക്ഷത്തുമായി മരിച്ചു വീണു എന്നത് തികച്ചും അതിശയോക്തി കലർന്ന ഒരു റിപ്പോർട്ടാണ്. 20 ഗോത്രങ്ങളിലെ ആയിരക്കണക്കിന് യുവാക്കൾ രണ്ടു ചേരിയായി തിരിഞ്ഞു നടന്ന ഒരു ഉഗ്രമായ ഗോത്രയുദ്ധമായിരുന്നു അത്. രണ്ടു പക്ഷത്തും പകുതിയിലധികം ആൾക്കാർ മരിച്ചു വീണപ്പോൾ അതൊരു ഭയാനകവും മറക്കാൻ കഴിയാത്തതുമായ ഒരു മഹാദുരന്തമായി മാറി. ചരിത്രകാരന്മാർ സാധാരണക്കാരുടെ വാമൊഴിയുടെ അടിസ്ഥാനത്തിൽ വളരെ അതിശയോക്തി കലർന്ന രീതിയിലാണ് പിന്നീട് റിപ്പോർട്ടുകൾ പരത്തിയത്. ഏതായാലും ആയിഷയും അലിയും തമ്മിൽ നടന്ന ജമൽ യുദ്ധത്തിൽ ഉണ്ടായതുപോലെ ആയിരക്കണക്കിന് മുസ്ലിം ഭടന്മാർ സിഫീൻ യുദ്ധത്തിലും മരിച്ചു വീണു. വധിച്ചതും വധിക്കപ്പെട്ടവരും ഭൂരിപക്ഷവും നിരപരാധികളായ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. സിഫീൻ യുദ്ധത്തിന്റെ അവസാനം ധീരനായ ഹസ്രത്ത് അലി ജയിക്കും എന്നുറപ്പാവുകയും മുആവിയ തന്ത്രപൂർവ്വം യുദ്ധം നിർത്തുകയും ചെയ്തത് നാം കണ്ടുവല്ലോ. പിന്നീട് സിഫീൻ യുദ്ധത്തിന്റെ അവസാനത്തിലുണ്ടായ സന്ധി സംഭാഷണത്തിന്റെ അണിയറയിൽ എന്തു സംഭവിച്ചുവെന്നും നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. ഹസ്രത്ത് അലിയെ ധിക്കരിച്ചുകൊണ്ട് യുദ്ധം നിർത്തുകയും ഹസ്രത്ത് അലിക്കുവേണ്ടി സന്ധി സംഭാഷണത്തിന് പോവുകയും ചെയ്തവർ സന്ധി സംഭാഷണം കഴിഞ്ഞ് തിരിച്ചുവന്നപ്പോൾ മുആവിയയുടെ ആൾക്കാരായി മാറിയ കൊടും ചതിയാണ് നാം അറിയുന്നത്. ഹസ്രത്ത് അലിയും അഷ്തറും ശരിക്കും മുന്നേറിയ സിഫീൻ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഹസ്രത്ത് അലിയെ ധിക്കരിച്ചുകൊണ്ട് ചില കൂട്ടുകാർ യുദ്ധം നിർത്തുകയും ഒരു സന്ധി സംഭാഷണം എന്ന പ്രഹസനം ഉണ്ടാക്കുകയും അങ്ങനെ കപടനും നബി കുടുംബത്തിന്റെയും ഹസ്രത്ത് അലിയുടെയും ആ ജന്മശത്രുവായിരുന്ന മുആവിയ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്ന് മാത്രമേ ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നുള്ളൂ. ഹസ്രത്ത് അലിക്ക് പിന്നീട് മദീനയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വിശ്വസ്തരായ ഒരുപിടി അനുയായികളോടൊപ്പം അലി ഇസ്ലാമിന്റെ കേന്ദ്രമായ മദീനയിൽ നിന്ന് കൂഫയിലേക്കു പിന്മാറി. ഇറാഖിലെ കൂഫയിൽ വെച്ച് ഹസ്രത്ത് അലി മുആവിയയുടെ തന്നെ ചാരപ്പടയാൽ വധിക്കപ്പെട്ടു. ഖവാരിജുകളാണ് ഹസ്രത്ത് അലിയെ വധിച്ചത് എന്നത് മുആവിയയുടെയും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെയും സംഘടിതമായ ഒരു കുപ്രചരണം മാത്രമായിരുന്നു. കൂഫയിൽ വധിക്കപ്പെട്ട ഹസ്രത്ത് അലിയുടെ മൃതശരീരം നജഫിൽ എവിടെയാണ് മറവ് ചെയ്തത് എന്നുപോലും ആർക്കും വ്യക്തമായി അറിഞ്ഞുകൂടാ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരധ്യായമാണ് തന്റെ രക്തം കൊണ്ട് ഹസ്രത്ത് അലി വിരചിച്ചത്. നബി തിരുമേനിയുടെ മരണത്തോടുകൂടി ഒരുപാട് ദുരന്തങ്ങളും അവഗണനകളും മേൽക്കുമേൽ ഏറ്റുവാങ്ങിയ സഹാബികൾക്കിടയിലെ ഒരു ദുരന്ത നായകനായിരുന്നു ഹസ്രത്ത് അലി. നബി തിരുമേനിയുടെ മരണം കഴിഞ്ഞ് സുമാർ 20 ശേഷം മക്കയും മദീനയും മുഴുവൻ മുആവിയയുടെ കരവലയത്തിൽ ഒതുങ്ങുകയും സത്യവാൻമാരും സുഹൃതവാൻമാരും ആയിരുന്ന നബിയുടെ ഏറ്റവും അടുത്ത അനുയായികൾ മക്കാ മദീനയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ബാക്കിയുള്ളവരെ കൊന്നൊടുക്കുകയും നിശബ്ദരാക്കുകയും ചെയ്തപ്പോൾ അതിഭയാനകമായ കൂട്ടക്കുരുതിയിലൂടെ മക്കയുടെയും മദീനയുടെയും ആധിപത്യം മുആവിയയുടെ കയ്യിൽ വന്നപ്പോൾ ഇസ്ലാമിന്റെ രാഷ്ട്രീയവും ആത്മീയവുമായ എന്തു കാര്യങ്ങൾ തീരുമാനിക്കാനും പ്രചരിപ്പിക്കാനും കഴിവുള്ള ഒരേയൊരു ശക്തി മുആവിയ മാത്രമായിരുന്നു. ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരേകാധിപതിയായി മക്കാ മദീനയിൽ ഭരണം നടത്തിയപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ തനിക്ക് എന്തു നിയമവും നടപ്പിലാക്കാം എന്നൊരു തോന്നൽ മുആവിയയ്ക്ക് വന്നുവിട്ടു. നബിയുടെ ജുമാ നമസ്കാരം പോലും പല സ്ഥലങ്ങളിലും മുറ പോലെ നമസ്കരിക്കുവാൻ ആളില്ലാത്ത വിധം അറബികൾ ഖുർആനിൽ നിന്ന് അകന്നുപോയ ഒരു കാലവുമായിരുന്നു അത്. ഷിയാക്കൾ നബിയുടെ നമസ്കാരം അട്ടിമറിച്ചവരാണ്, എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇന്നും സുന്നികൾ. എന്നാൽ സുന്നികളാണ് മുആവിയയും അബൂ ഹുറൈറയുമാണ് ഇസ്ലാമിനെ അടിമുടി അട്ടിമറിച്ചത് എന്നാണ് ഷിയാക്കളുടെ വാദം. എന്നാൽ നബിയുടെ മരണത്തോടുകൂടി ഖുർആൻ അവഗണിച്ചുകൊണ്ട് ഒരു പറ്റം കപടന്മാർ കുഴപ്പമുണ്ടാക്കുകയും അങ്ങനെ നബിയുടെ മരണം കഴിഞ്ഞ് സുമാർ 20 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്ലാം സുന്നി ഷിയ എന്നിങ്ങനെ രണ്ടു രാഷ്ട്രീയ ചേരികളായി നടുപൊളിഞ്ഞുവെന്നും ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് രണ്ടു വിഭാഗങ്ങൾക്കും വീണ്ടും ഒന്നായി മാറാം എന്നുമായിരുന്നു ചേകന്നൂർ മൗലവിയുടെ വാദം എന്നും സാന്ദർഭികമായി നാം ഓർക്കുക. മാത്രമല്ല ഖുർആനിൽ എന്തുണ്ട് എന്തില്ല എന്നൊക്കെ ആധികാരികമായി പറയാൻ കഴിവുള്ള പണ്ഡിതന്മാരെല്ലാം വളരെ വിരളമായി തീർന്നിരുന്നു. ഇസ്ലാമിന്റെയും നബിയുടെയും അനുയായികളുടെയും ഈ അധപതനം ശരിക്കു ചൂഷണം ചെയ്യാമെന്നും സമർത്ഥനായ മുവാവിയ തീരുമാനിച്ചു. അറേബ്യക്കകത്തും പുറത്തും പല പ്രമാണിമാരുടെയും പണ്ഡിതന്മാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും ഗോത്രത്തലവന്മാരുടെയും ഒക്കെ കൈകളിലായി നൂറുകണക്കിന് കൈയെഴുത്ത് പ്രതികളിലൂടെ പ്രചരിച്ചു കഴിഞ്ഞ ക്ഷരം പറ്റാത്ത നശിക്കാത്ത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും മുസ്ലീങ്ങൾക്ക് ആ ദൈവിക ഗ്രന്ഥത്തിലുള്ള വിശ്വാസവും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന വിശ്വാസവും തകർക്കാൻ പറ്റില്ല എന്ന് ശരിക്കും മുവാവിയ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. തകർക്കാൻ പറ്റാത്ത ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അട്ടിമറി മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ എന്നും മുവാവിയ മനസ്സിലാക്കിയിരുന്നു. അന്നു മുതൽക്കാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നൊരാശയം മുവാവിയയുടെ മനസ്സിൽ മുട്ടിട്ടത്. അലിയുടെ കാലശേഷം കൂഫയിലും മറ്റുമായി ചില ഷിയാക്കൾ അലിയെയും നബി കുടുംബത്തെയും മറ്റും ദൈവീക ശക്തിയുള്ള ചില പുണ്യവാളന്മാരായി ചിത്രീകരിക്കുകയും നബിയുടെയും നബി കുടുംബത്തിന്റെയും പേരിൽ പ്രത്യേക പ്രാർത്ഥനയും സലാത്തു ചൊല്ലൽ പരിപാടിയും ഉണ്ടാക്കുകയും ഖുർആനും അഹ്ലുൽ ബൈത്തും എന്ന ഖുർആൻ വിരുദ്ധ പ്രസ്ഥാനത്തിന് തുടക്കമിടുകയും ചെയ്ത കാലമായിരുന്നു അത്. ഹസ്രത്ത് അലിയിൽ ചില ഷിയാക്കൾ ദിവ്യത്വം ആരോപിച്ചതുപോലെ മനുഷ്യനായ ദൈവദൂതൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ നബിയെ ദൈവമാക്കിക്കൊണ്ട് നബിയുടെ പേരിൽ പല അത്ഭുത കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് മുഹമ്മദിന്റെ മതം ഇന്ന് താനും തന്റെ പിതാവായ അബൂ സുഫിയാനും കളിയാക്കിയ ഇസ്ലാം മതത്തെ ആചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കുത്തിനിറച്ച് വികലമാക്കാമെന്ന് മുവാവിയയും കണക്കുകൂട്ടി. അങ്ങനെ ജൂത വേദഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും പാണ്ഡിത്യമുള്ള അബൂ ഹുറൈറയെ മക്കത്തെ ഇമാമാക്കിയും അദ്ദേഹത്തിന്റെ കീഴിൽ 800 ശിഷ്യന്മാരെ നിയമിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് കള്ള ഹദീസ് നിർമ്മാണവും പ്രചരണവും മുവാവിയ ആരംഭിക്കുകയും ചെയ്തു. സാധാരണക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ കൊടിപ്പും തൊങ്ങലും ചേർത്ത് മനോഹരമായ രീതിയിൽ കള്ള ഹദീസുകൾ നിർമ്മിക്കുക, കാല റസൂലുള്ളാഹി നബി അങ്ങനെ പറഞ്ഞു എന്ന ആമുഖത്തോട് അവതരിപ്പിക്കുക, ആ ഹദീസുകളിലൂടെ ഖുർആന് ഘടകവിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ഇതായിരുന്നു മുവാവിയയുടെയും അബൂ ഹുറൈറയുടെയും പ്രവർത്തന പദ്ധതി. മുവാവിയയും അബൂ ഹുറൈറയും മുഖ്യമായും ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയത് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഖുർആനിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും ചില ഖുർആൻ നിയമങ്ങൾ ദുർബലപ്പെടുത്തുകയും ചെയ്യുക. നബി തിരുമേനി ഖുർആനിലൂടെ തിരുത്താൻ ശ്രമിച്ച അറേബ്യൻ പാരമ്പര്യ രീതികളും ജാഹിലിയ ചിന്താഗതികളും തിരിച്ചുകൊണ്ടുവരിക. മക്കക്കും മദീനക്കും ഹജ്ജിലെ അനാചാരങ്ങൾക്കും അമിത പ്രാധാന്യം നൽകുക. മുവാവിയക്ക് അനുകൂലമായി ഇസ്ലാമിക ചരിത്രത്തിലെ പല അനിഷ്ട സംഭവങ്ങളും ചരിത്രങ്ങളും തിരുത്തിയെഴുതി മുവാവിയയുടെയും സിൽബന്ധികളുടെയും മുഖച്ഛായ വർദ്ധിപ്പിക്കുക. നബി തിരുമേനിയുടെ പാവനമായ വ്യക്തിത്വത്തെ തന്ത്രപൂർവ്വം കരിവാരിത്തേക്കുക. അറേബ്യൻ പാരമ്പര്യങ്ങളും അനാചാരങ്ങളും പരമാവധി ഇസ്ലാമിൽ കുത്തിക്കയറ്റുക. ഇസ്ലാം മതം അഥവാ വിശുദ്ധ ഖുർആൻ തികച്ചും അപ്രായോഗികവും അശാസ്ത്രീയവും അബദ്ധ ജടിലവുമായ സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടനയാണെന്ന് ലോക ജനതയുടെ മുമ്പിൽ തന്ത്രപൂർവ്വം പ്രചരിപ്പിക്കുക. ഖുർആൻ പ്രാധാന്യമാക്കിയതിനെ അപ്രധാനമാക്കുക, ഖുർആൻ അപ്രധാനമാക്കിയതിനെ വളരെയധികം പ്രാധാന്യമുള്ളതാക്കി അവതരിപ്പിക്കുക. ആരാധനാഭ്രാന്തന്മാരും പാരമ്പര്യവാദികളുമായ ഒരാചാര സമൂഹത്തെ വാർത്തെടുക്കുക വഴി തന്റെ ഏകാധിപത്യ ദുർഭരണത്തിൽ നിന്ന് സാധാരണക്കാരുടെ ശ്രദ്ധയകറ്റുക. ജൂതമതത്തിലെയും കാട്ടറബികളുടെയും അനാചാരങ്ങൾ പരമാവധി ഇസ്ലാമിലും കുത്തിക്കയറ്റുക. അതുവഴി അബ്ദുള്ളയുടെ തന്ത്രശാലിയായ മകൻ മുഹമ്മദിന്റെ ഒരു തല്ലിപ്പൊളി മതം മാത്രമാണ് ഇസ്ലാം, ഖുർആൻ മുഹമ്മദിന്റെ ഒരു കെട്ടുകഥ മാത്രമാണ് എന്ന് താനും തന്റെ വാപ്പയായ അബൂ സുഫിയാനും ഇസ്ലാമിന്റെ ആരംഭകാലത്ത് കളിയാക്കിയിരുന്നത് ശരിയായിരുന്നു എന്ന് വരുത്തി തീർക്കുക. നിത്യവും മടമ്പുരച്ച് 5 നേരം കാല് കഴുകണം, അല്ലെങ്കിൽ ആ കാല് നരകത്തിലാണ് എന്നും പറഞ്ഞവനാണ് നബി. നിത്യവും 5 നേരവും സംഘടിതമായി പള്ളിയിൽ വന്ന് ജമാഅത്ത് നടത്തണം അഥവാ നിത്യവും 5 നേരം ജുമാ നമസ്കാരം പോലെ ജമാഅത്ത് നടത്തണം എന്ന അപ്രായോഗിക സിദ്ധാന്തം നടപ്പിലാക്കിയവനാണ് നബി. നിത്യവും 5 നേരവും പള്ളിയിൽ ജുമാ നമസ്കരിക്കാൻ വരൂ എന്ന് അപ്രായോഗിക മതം ആചരിക്കാൻ വാങ്കിലൂടെ ആഹ്വാനം നൽകിയവനാണ് നബി. നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമസ്കരിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ എന്നിങ്ങനെയുള്ള അപ്രായോഗികമായ ഒരു അനാചാര മതത്തിന്റെ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രചാരകൻ മാത്രമായിരുന്നു നബി. ചേലാകർമ്മം ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്തവനായിരുന്നു നബി എന്ന് ലോക ജനതയെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു മുആവിയയുടെ ഒരു കുതന്ത്രം. മുആവിയ പരിചയപ്പെടുത്തിയ നബിയുടെ ഈച്ചപ്രേമവും നായവിരോധവും കാട്ടറബി സംസ്കാരങ്ങളും നാം മുമ്പ് കുറെ കണ്ടുവല്ലോ. വിശുദ്ധ ഖുർആന് കള്ള ഹദീസുകളിലൂടെ ഒരു പുത്തൻ വ്യാഖ്യാനം നൽകി തന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം ഉപയോഗിച്ച് അത് അറേബ്യയിലെ സാമാന്യ ജനങ്ങളെക്കൊണ്ട് അംഗീകരിപ്പിച്ച് അതിലൂടെ ഒരു പുത്തൻ സംസ്കാരവും മതവും പടുത്തുയർത്താം എന്നു മുആവിയ കണക്കുകൂട്ടി. തന്റെ അസാമാന്യമായ ബുദ്ധിശക്തിയും കൌശലവും വാക്ചാതുര്യവും സർവോപരി രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഔന്നിത്യവും കൊണ്ട് വർഷങ്ങൾ നീണ്ട സമയബന്ധിത പരിപാടിയിലൂടെ അങ്ങേയറ്റത്ത ക്ഷമയോടെ അബൂ സുഫിയാന്റെയും ഹിന്ദിന്റെയും ഓമനമകനായ മുആവിയ ആ ലക്ഷ്യം നേടിയെന്ന് ചരിത്രം പഠിച്ച ആരും സമ്മതിക്കും. തന്റെ മുഖച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക ചരിത്രത്തിലെ പല അനിഷ്ട സംഭവങ്ങളും ഹദീസിലൂടെ മുആവിയ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചിലത് ശ്രദ്ധിക്കുക. പ്രവാചകന്മാർ അനന്തരം എടുക്കുകയോ കൊടുക്കുകയോ ഇല്ല എന്നൊരു കള്ള ഹദീസുണ്ട് ബുഖാരിയിൽ. ആ ഹദീസ് കേട്ടാൽ തോന്നും ഖലീഫ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഒക്കെ കാലത്ത് ആ ഹദീസ് മക്ക മദീനയിൽ നിലവിലുണ്ടായിരുന്നു എന്ന്. കാരണം പ്രമുഖരായ സഹാബിമാരുടെ പേരിലാണ് അതെല്ലാം പ്രചരിപ്പിച്ചത്. ഹസ്രത്ത് അലിയിൽ നിന്ന് ഖലീഫ സ്ഥാനം തെറിപ്പിക്കാൻ മുആവിയ അൻസാരികളെയും അബ്ബാസ് എന്നിവരെയും കൂട്ടുപിടിച്ചു കുതന്ത്രങ്ങൾ തയ്യാറാക്കിയതും അതിൽ മുആവിയ അടക്കമുള്ള മുനാഫിക്കുകൾ ജയിച്ചതും നാം കണ്ടുവല്ലോ. മുആവിയയുടെ രാഷ്ട്രീയ കുതന്ത്രമായിരുന്നു അതെന്ന് ഹസ്രത്ത് അലിക്കും ഹസ്രത്ത് അബൂബക്കറിനും ഫാറൂഖ് ഉമറിനുമൊക്കെ നന്നായി അറിയാമായിരുന്നു. ആ രാഷ്ട്രീയ നാടകം അങ്ങനെ കഴിഞ്ഞു. എങ്കിലും ഷിയാക്കളായ അലി പക്ഷക്കാർക്കിടയിലും നല്ലവരായ ചില മുസ്ലിങ്ങൾക്കിടയിലും മുആവിയ ഒരു കളങ്കമുള്ള ഒരു കഥാപാത്രമായി തന്നെ നിലനിന്നു. ആ സംഭവം കഴിഞ്ഞു സുമാർ 20 വർഷം കഴിഞ്ഞപ്പോൾ താൻ മക്ക മദീനയിലെ രാജാവായപ്പോൾ മുആവിയക്ക് ഒരു മോഹം. തന്റെ മേലുള്ള ആ കളങ്കം ചരിത്രത്തിൽ നിന്ന് തേച്ചു മായ്ച്ച് കളയാൻ എന്തെങ്കിലും ചെയ്യണം. ഉടനെ തന്നെ തന്റെ കൊട്ടാര പുരോഹിതനായ അബൂ ഹുറൈറയുമായി കൂടിയാലോചിച്ചു. അതാ വരുന്നു അടുത്ത ദിവസം അബൂ ഹുറൈറയുടെ ഹദീസ് ബുള്ളറ്റിൻ. പ്രവാചകന്മാർ അനന്തരം എടുക്കുകയോ കൊടുക്കുകയോ ഇല്ല. നബിക്ക് സ്വത്തുണ്ടായിരുന്നില്ല, നബി മരിക്കുമ്പോൾ പരമദരിദ്രനായിരുന്നു എന്നൊക്കെ. നബിക്ക് സ്വത്തുണ്ടായിരുന്നു എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയുന്നുണ്ട്. നബി മനുഷ്യനായ പ്രവാചകൻ മാത്രമാണെന്നും നബി ഒരു ദിവ്യാവതാരമല്ലെന്നും നബി എന്നും ആഹാരം കഴിക്കുന്നുണ്ടെന്നും വെള്ളം കുടിക്കുന്നുണ്ടെന്നും അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ടെന്നും വിവാഹിതനാണെന്നും ഒക്കെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. സമരാർജിത സ്വത്തുക്കളിൽ ഇസ്ലാമിന്റെ ഭരണാധികാരി എന്ന നിലക്ക് 5/1 നബിക്കുള്ളതാണെന്നും ഖുർആൻ ഉണർത്തുന്നു. മാത്രമല്ല നബിയുടെ സ്വത്ത് അനന്തരമെടുക്കുന്നതിൽ അലിയും അബ്ബാസ് എന്നവരും ആയിഷയും ഖലീഫ ഉസ്മാനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സുന്നി ഷിയ ഗ്രന്ഥങ്ങളിൽ 10 സ്ഥലത്ത് രേഖപ്പെടുത്തുന്നു. രണ്ടു കൂട്ടരും ആ തർക്കത്തിന്റെ പരിപൂർണ രൂപം രേഖപ്പെടുത്താതെ തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് അഥവാ സ്വന്തം അനുയായികളെ പിടിച്ചു നിർത്താൻ ഉതകുന്ന ഭാഗം മാത്രം പരാമർശിച്ച് ബാക്കി ഭാഗം വിഴുങ്ങി ചരിത്രരചന നടത്തുകയാണ് ചെയ്തത്. സുന്നികളുടെ ഹദീസ് ഗ്രന്ഥവും ഷിയാക്കളുടെ ഹദീസ് ഗ്രന്ഥവും വിശുദ്ധ ഖുർആനും കൂട്ടി വായിക്കുമ്പോഴേ നമുക്ക് യഥാർത്ഥ ചരിത്രം കിട്ടുകയുള്ളൂ. ദാവൂദ് നബിയുടെ അനന്തരവനായിട്ടാണ് സുലൈമാൻ നബി രാജാധികാരം ഏറ്റെടുത്തത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ പ്രവാചകന്മാർ അനന്തരം എടുക്കില്ല എന്ന കള്ള ഹദീസും നബിക്ക് സ്വത്തുണ്ടായിരുന്നില്ല എന്ന പച്ചക്കള്ളവും മുആവിയയ്ക്കു വേണ്ടി അബൂ ഹുറൈറ പറഞ്ഞു പരത്തിയത് ഹസ്രത്ത് അലിയുടെ ഖുർആനിയ വാദം ശരിയായിരുന്നില്ല എന്ന് സമർത്ഥിക്കാനും മുആവിയയുടെ കുതന്ത്രങ്ങൾ മറച്ചുപിടിക്കാനും ആ ഹദീസിനെക്കുറിച്ച് ഉമറിനും അബൂബക്കറിനുമൊക്കെ നന്നായി അറിയാമായിരുന്നു എന്ന് സ്ഥാപിക്കാനും ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അബൂബക്കറും ഉമറും ഹസ്രത്ത് അലിക്കും ഫാത്തിമക്കും സ്വത്ത് നിഷേധിച്ചത് എന്നും ഹസ്രത്ത് അലിക്ക് അഥവാ നബിയുടെ മകൾ ഫാത്തിമക്കും സ്വത്ത് നൽകാതിരിക്കുക എന്ന കാര്യത്തിൽ ഉമറും അബൂബക്കറും മുആവിയയും ഒരു ചേരിയിൽ തന്നെയായിരുന്നു എന്ന് വരുത്തി തീർക്കാനും മുആവിയ എന്ന കപടന് ആ രാഷ്ട്രീയ കപട നാടകത്തിൽ യാതൊരു നിലക്കും പങ്കുണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കാനുമായിരുന്നു. സത്യത്തിൽ ആ ഹദീസിനെക്കുറിച്ച് ഖലീഫ അബൂബക്കറിനോ ഉമറിനോ ഹസ്രത്ത് അലിക്കോ യാതൊരറിവുമുണ്ടായിരുന്നില്ല. ആ സംഭവം കഴിഞ്ഞു സുമാർ 20 വർഷത്തിനു ശേഷം മുആവിയയുടെ ഹദീസ് ക്യാമ്പിൽ നിന്ന് അബൂ ഹുറൈറയും ശിഷ്യന്മാരുമാണ് ആദ്യമായി ആ ഹദീസ് പ്രചരിപ്പിച്ചത് എന്ന് സാരം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനമായ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് ആ കള്ള ഹദീസിലൂടെ മുആവിയ തകർത്തത്. ഹസ്രത്ത് അലിയുടെയും ഫാത്തിമ ബീവിയുടെയും ദുരന്തത്തിൽ കലാശിച്ച ആ അട്ടിമറിയുടെ യഥാർത്ഥ ചരിത്രം ഊഴ്ത്തിവെക്കുകയും പകരം ആ കള്ള ഹദീസിലൂടെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമായ ആ അനിഷ്ട സംഭവത്തിന് പുതിയൊരു വ്യാഖ്യാനവും നൽകിയപ്പോൾ മുആവിയയുടെ കാലത്തോടെ തീർത്തും രണ്ടു രാഷ്ട്രീയ ചേരിയിലായ ഷിയാക്കളിലെയും സുന്നികളിലെയും സാധാരണക്കാർ ബദ്ധശത്രുക്കളായി. സുന്നികളെയും ഷിയാക്കളെയും ഒരിക്കലും ഒന്നാവാൻ അനുവദിക്കാതെ ഭിന്നിച്ചു നിർത്തുക എന്ന ദുരുദ്ദേശവും ആ കുപ്രചരണത്തിന്റെ പിന്നിൽ മുആവിയക്കുണ്ടായിരുന്നു. ഉമറും അബൂബക്കറും ചേർന്ന് ഹസ്രത്ത് അലിയെ ഒറ്റപ്പെടുത്തി. ഉമർ ബിൻ ഖത്താബും അബൂബക്കറും ചേർന്നു നബിയുടെ മകൾ ഫാത്തിമയുടെ സ്വത്ത് അന്യായമായി പിടിച്ചുവച്ചു. ഫാറൂഖ് ഉമർ, ഖാലിദ് ബിൻ വലീദ് തുടങ്ങിയ 12 സഹാബികൾ ചേർന്ന് ഒരു രാത്രി ഫാത്തിമയുടെ വീടാക്രമിച്ചു. ഗർഭിണിയായ ഫാത്തിമയെ ഉമർ ചവിട്ടി, ഗർഭിണിയായ ഫാത്തിമയുടെ നാഭിക്ക് ഉമർ ചവിട്ടി എന്നിങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ കെട്ടിയുണ്ടാക്കാനും സഹീഹായി പ്രചരിപ്പിക്കാനും തുടങ്ങിയത് മുആവിയ മക്കത്തെ രാജാവായത് മുതലാണ്. സുന്നികളെയും ഷിയാക്കളെയും ഒരു കാലത്തും ഒന്നാവാൻ അനുവദിക്കാതെ അവരെ എന്നെന്നും തമ്മിലടിപ്പിക്കാനും കൊലവിളി നടത്തിക്കാനും വേണ്ടിയാണ് മുആവിയയും അബൂഹുറൈറയും ആ കള്ളഹദീസുകൾ രചിച്ചത്. മുആവിയ തന്റെ ഭരണകാലത്ത് വെള്ളിയാഴ്ച ദിവസത്തെ കൂട്ടുപ്രാർത്ഥനയിൽ നബിയുടെ മരുമകനും 4 ഖലീഫയുമായ ഹസ്രത്ത് അലിയെ ശപിച്ചു പ്രാർത്ഥിക്കാൻ വരെ തന്റെ കീഴിലുള്ള പള്ളികളിലെ ഇമാമുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സുമാർ 60 വർഷത്തോളം ആ നില തുടർന്നു. മുആവിയയുടെ ആ ഉത്തരവ് മദീനത്തെ ഇമാമായിരുന്ന ഇമാം മാലിക്കിനും കിട്ടി. പണ്ഡിതനും ബുദ്ധിമാനുമായിരുന്ന ഇമാം മാലിക് പള്ളിയുടെ മിമ്പറിൽ കയറി ഇങ്ങനെ പ്രസംഗിച്ചു: നബിയുടെ മരുമകനായ ഹസ്രത്ത് അലിയെ ശപിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി മുആവിയയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കുക. ശപിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഇമാം മാലിക് പറഞ്ഞ ആ അദ്ദേഹം മുആവിയയാണോ അതോ ഇമാം അലിയാണോ എന്ന് ഇന്നും സുന്നികൾക്കിടയിൽ തർക്കമാണ്. ഇത് സുന്നികളുടെ തന്നെ ഗ്രന്ഥങ്ങളിലുള്ള ഒരു ചരിത്ര വസ്തുതയാണ്. നബിയുടെ മകൾ ഫാത്തിമയുടെ ദാരുണമായ അന്ത്യം മറച്ചുവെക്കാൻ മുആവിയ കള്ള ഹദീസുണ്ടാക്കിയത് മുമ്പ് നാം കണ്ടുവല്ലോ. കപടവിശ്വാസികൾ തീവച്ചത് കാരണം കത്തി വീണ ഊടാരത്തിനടിയിൽപ്പെട്ട് വാരിയെല്ലും കൈയും ഒടിഞ്ഞുണ്ടായ മാരകമായ പരിക്കുകൾ കാരണമാണ് ഗർഭിണിയായ ഫാത്തിമ മരിച്ചത്. ഈ അക്രമ സംഭവത്തിലും മുആവിയയുടെ കൂട്ടാളികൾക്ക് പങ്കുണ്ടായിരുന്നു. സുമാർ 25 വർഷം മുമ്പ് അരങ്ങേറിയ ആ അക്രമ സംഭവത്തിലും തനിക്കുള്ള പങ്ക് സാധാരണക്കാരനറിയുന്നത് തേച്ചുമാച്ചു കളയാനും മുആവിയയും അബൂഹുറൈറയും ഒരു കള്ളഹദീസിലൂടെ ശ്രമിക്കുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിലെ ആ കള്ളഹദീസ് ശ്രദ്ധിക്കുക. നബി ഒരു ദിവസം അതാ പെട്ടെന്ന് കരയുന്നു. കുറച്ചു നിമിഷം കഴിഞ്ഞു അതേ നബി അതാ പെട്ടെന്ന് ചിരിക്കുന്നു. ഇത് കണ്ടുനിന്ന നബിയുടെ മകൾ ഫാത്തിമ ബീവി നബിയുടെ അടുത്ത് വന്ന് ചോദിച്ചു: എന്തിനാണ് വാപ്പ നിങ്ങൾ കരയുന്നത്? ഉടനെ നബിയുടെ മറുപടി: അതോ, അത് എനിക്ക് വഹീ ലഭിച്ചു. ഞാനൊരു സ്വപ്നം കണ്ടു മകളെ. ഞാൻ അടുത്തു തന്നെ മരിക്കും. അപ്പോൾ എന്റെ ഓമന മകളായ നിന്നെയൊക്കെ വിട്ട് പോവേണ്ടി വരില്ലേ എന്നോർത്തപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ ചിരിച്ചതോ? ഫാത്തിമയുടെ ചോദ്യം. അപ്പോൾ നബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ മരിച്ചു 6 മാസം കഴിയുമ്പോൾ നീയും എന്റെ അടുത്തേക്ക് വരുന്നതായി, അഥവാ നീയും മരിക്കും എന്ന് എനിക്ക് വഹീ കിട്ടി. ആ സന്തോഷത്തിൽ ചിരിച്ചുപോയതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നബിയുടെ സ്വത്തിനു വേണ്ടിയുള്ള അലി അബ്ബാസ് തർക്കവും അതിൽ കൌശലക്കാരനും കപടനുമായ മുആവിയ തന്ത്രം പ്രയോഗിച്ചതും, ഹസ്രത്ത് അലിയും ഫാത്തിമയും ഒറ്റപ്പെട്ടതും, അലിയുടെ ശക്തി നബിയുടെ മകൾ ഫാത്തിമയാണെന്ന് മനസ്സിലാക്കിയ മുആവിയ അബ്ബാസ് പ്രവൃത്തികളുടെ ആൾക്കാർ ഫാത്തിമയുടെ വീടിന് തീവച്ചതും, ഈ പൊള്ളലേറ്റ നബിയുടെ മകൾ ഫാത്തിമ മരിച്ചതും, നബി കുടുംബത്തിലും മക്ക മദീനയിലുമൊക്കെയുള്ള നല്ലവരായ ചില അറബികളുടെ മനസ്സിൽ മായാത്ത പച്ച പിടിച്ച ഓർമ്മകളായിരുന്നു. മുആവിയക്കും അബൂഹുറൈറക്കും അബ്ബാസ് എന്നിവർ അടക്കമുള്ള കപടന്മാർക്കും പ്രത്യക്ഷമായും പരോക്ഷമായും അതിലുണ്ടായിരുന്ന പങ്കും അന്നത്തെ മുഹാജിറുകൾക്കും അൻസാരികൾക്കുമിടയിൽ എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും മായാത്ത ഓർമ്മകളായിരുന്നു. ഹസ്രത്ത് അലിയെയും നബി കുടുംബങ്ങളെയും മുഴുവൻ കൂട്ടക്കൊല ചെയ്തിട്ടും നബിയുടെ ഏറ്റവും അടുത്ത അനുയായികളെ മുഴുവൻ മക്ക മദീനയിൽ നിന്ന് നിഷ്കരണം പുറത്താക്കിയിട്ടും മറക്കാനും മായ്ക്കാനും പറ്റാത്ത ഒരു ചരിത്ര സത്യമായിരുന്നു അത്. പ്രസ്തുത ഹദീസ് ഒരു സത്യമായ ഹദീസാണെന്നും അത് നബിയുടെ ഹദീസാണെന്നും വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമും ആ ഹദീസിന്റെ അപ്പുറത്തേക്ക് പിന്നെ ചിന്തിക്കില്ല. കാരണം നബി മരിച്ചു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നബിയുടെ ഓമന മകൾ ഫാത്തിമ തീപ്പൊള്ളിലേറ്റു അകാലത്തിൽ മരിച്ചത്, ഫാത്തിമ അത്ര ചെറുപ്പത്തിൽ തന്നെ മരിച്ചത് അള്ളാഹുവിന്റെ അലംഘനീയമായ ഒരു വിധി മാത്രമായിരുന്നുവെന്നും അത് നബിയും പ്രവചിച്ചിട്ടുള്ള സത്യമാണെന്നും അല്ലാതെ ഷിയാക്കൾ വിശ്വസിക്കുന്നതുപോലെ മുആവിയ അടക്കമുള്ള കപടന്മാരുടെ കുതന്ത്രത്തിന്റെ ഫലമായി അരങ്ങേറിയ അക്രമവും കൊലപാതകവും കാരണമായിരുന്നില്ല അതെന്ന് വരുത്തി തീർക്കലുമായിരുന്നു അബൂഹുറൈറയുടെ ആ കള്ളഹദീസിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഫാത്തിമയുടെ മരണം അള്ളാഹുവിന്റെ വിധിയാണെന്നും അല്ലാതെ മുആവിയെപ്പോലുള്ള കപടന്മാരുടെ കരങ്ങൾക്ക് ആ കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല എന്നും വരുത്തി തീർക്കലായിരുന്നു ആ കള്ളഹദീസിന്റെ ലക്ഷ്യം. വിശ്വാസകാര്യങ്ങൾ അഥവാ ഈമാൻ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അഞ്ചേയുള്ളൂ. ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിച്ച് നടപ്പിലാക്കുന്ന അള്ളാഹുവിന്റെ പ്രാപഞ്ചിക ശക്തികളിൽ അഥവാ അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. അള്ളാഹു ഈ ഭൂമിയിലെ വിവിധ ഭൂവിഭാഗങ്ങളിലെ ജനവിഭാഗത്തിലേക്ക് സന്മാർഗ ദർശനവും നൽകി അയച്ച എല്ലാ ദൂതന്മാരെയും ആദരപൂർവ്വം അംഗീകരിച്ച് അവരിൽ വിശ്വസിക്കുക. ആ പ്രവാചകന്മാർക്കൊക്കെ ദൈവം നൽകിയ ദൈവിക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. നമ്മുടെ ഓരോ നന്മയും തിന്മയുമായ ചെയ്തികൾക്കും അണുമണിയുടെ വ്യത്യാസമില്ലാതെ പ്രതിഫലം നൽകുന്ന ഒരു അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നിവയാണത്. എന്നാൽ അബൂ ഹുറൈറ ഹദീസിലൂടെ പഠിപ്പിച്ച ഈമാൻ കാര്യങ്ങൾ ആറാണ്. അതിൽ ആറാമത്തേത് വിധിവിശ്വാസമാണ്. അത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നുപെട്ടാൽ അതൊക്കെ അള്ളാഹു വിധിച്ചതാണ് എന്ന് കരുതി സമാധാനിക്കണം എന്നതാണ്. എന്നാൽ ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നല്ലതും ചീത്തയുമായ രണ്ടു മാർഗങ്ങൾ, രണ്ടു പാതകൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്നും അതിൽ പിശാചിന്റെ മാർഗമായ ചീത്ത മാർഗം കൈവടിയാനും ദൈവത്തിന്റെ മാർഗമായ ഇസ്ലാം അഥവാ ശാന്തിമാർഗം പിന്തുടരാനും ഖുർആൻ പഠിപ്പിക്കുന്നു. ഇസ്ലാം ദീൻ അഥവാ ശാന്തിമാർഗം എന്നാൽ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഇസ്ലാം അഥവാ ഖുർആൻ മാത്രമല്ലെന്നും സാക്ഷാൽ ബൈബിളും സാക്ഷാൽ തൗറാത്തും ലോകത്ത് ആദം നബി മുതൽ വന്ന നബിമാരായ ശ്രീകൃഷ്ണനും ശ്രീരാമനും അടക്കമുള്ളവർ കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെയുള്ള പേരാണ് ഇസ്ലാം അഥവാ ശാന്തിമാർഗം എന്നും ഖുർആനിൽ നിന്നും മനസ്സിലാക്കാം. ആ നല്ല മാർഗം കണ്ടുപിടിച്ച് മുന്നേറാൻ പര്യാപ്തമായ മറ്റൊരു ജീവികൾക്കുമില്ലാത്ത വിശേഷബുദ്ധിയും നൽകിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു പഠിച്ചതെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹു മനുഷ്യരാശിക്ക് എന്നും നല്ലതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും നല്ലതിലേക്ക് ചെന്നുചേരാൻ പറ്റിയ നല്ല ഒരു മാർഗം ഖുർആൻ അടക്കമുള്ള എല്ലാ ദൈവീയ ഗ്രന്ഥങ്ങളിലൂടെയും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെന്നും സാരം. അപ്പോൾ താൻ പ്രവർത്തിച്ചതിന്റെ ഫലമായി വല്ല ആപത്തും വന്നുപെട്ടാൽ അതിനുത്തരവാദി അള്ളാഹുവല്ലെന്നും താൻ സ്വന്തം കരം കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണതെന്നും ഖുർആൻ വ്യക്തമാക്കി എന്ന് സാരം. അഥവാ മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്ന, തനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം അള്ളാഹു ആദ്യമേ തീരുമാനിച്ചുപോയി, ഇനി എല്ലാം അള്ളാഹുവിന്റെ വിധിയനുസരിച്ചേ നടക്കൂ എന്ന മണ്ടൻ വിധിവിശ്വാസം ഖദറിലുള്ള സുന്നികളുടെ വിശ്വാസം ഖുർആനെതിരാണ് എന്ന് സാരം. ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു സമൂഹം അവരുടെ നിലപാടിൽ സ്വയം മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു ആ സമൂഹത്തിന്റെ നിലപാടിലും മാറ്റം വരുത്തില്ല. അപ്പോൾ നാം മാറ്റം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കണം. ആ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടത് അള്ളാഹു നൽകിയ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അറിവുകളും കഴിവുകളും അതിനായി നാം ഉപയോഗിക്കണം. അതിനുശേഷമുണ്ടാവുന്ന വിജയവും പരാജയവുമൊക്കെ നമ്മുടെ കഴിവിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അതിൽ ലാഭമായാലും നഷ്ടമായാലും ഒരു വിശ്വാസിക്കെപ്പോഴും ആത്മസംതൃപ്തി ഉണ്ടായിരിക്കുകയും ചെയ്യും. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് കാറ്റത്ത് കൊണ്ടുപോയി വെച്ച് അണഞ്ഞുപോയാൽ വിധിയാണ് എന്ന് സമാധാനിക്കുന്ന മുആവിയ പഠിപ്പിച്ച ഖുർആൻ വിരുദ്ധ ഹദീസ് സിദ്ധാന്തം ഖുർആനിലില്ല എന്ന് സാരം. അത് ഹറാമാണ് എന്ന് സാരം. ഒരു സമൂഹം അവരുടെ അവസ്ഥയിൽ സ്വയം മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വളരെ അടിസ്ഥാനപരവും വിപ്ലവാത്മകവുമായ ഒരു സിദ്ധാന്തം യാതൊരു വക്രതയുമില്ലാതെ നാം കണ്ടുവല്ലോ. ഇതേ ആശയം തന്നെയാണ് മറ്റൊരിടത്ത് ഞാൻ ഭൂമിയിൽ മനുഷ്യനെ എന്റെ പ്രതിനിധിയാക്കി എന്ന മഹത്തായ വചനം ദൈവം ഖുർആനിലൂടെ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചതും. വിശുദ്ധ ഖുർആനിലെ അതിഗംഭീരവും അത്യന്തം ചിന്താർഹവും അതീവ വിപ്ലവാത്മകവുമായ ഒരു ഹിമാലയൻ സിദ്ധാന്തമാണ് പ്രസ്തുത പദപ്രയോഗത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്. മനുഷ്യനെ ഭൂമിയിൽ ഞാൻ എന്റെ പ്രതിനിധിയാക്കി, മനുഷ്യനെ ഭൂമിയിൽ ഞാൻ എന്റെ ഖലീഫയാക്കി എന്ന് ഖുർആൻ പഠിപ്പിച്ചപ്പോൾ മനുഷ്യനെ ദൈവിക ഗുണങ്ങളുടെ പാരമ്യതയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഉത്കൃഷ്ടനാക്കുകയാണ് ഖുർആനിലൂടെ അള്ളാഹു ചെയ്തത്. അതായത് ദൈവത്തിന്റെ എല്ലാ ഗുണങ്ങളും മനുഷ്യന് താൽക്കാലികമായി നൽകിയതായി പ്രഖ്യാപിച്ച് ദൈവം ചെയ്യുന്ന എല്ലാ കാര്യവും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം മനുഷ്യനെ ഏൽപ്പിച്ച് അത്യുന്നതങ്ങളിലേക്ക് മാറി നിന്ന ഒരു അള്ളാഹുവിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്ന് സാരം. അഥവാ ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു യുക്തിവാദമാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഈശ്വരനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ഭൗതികവാദം അഥവാ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ഭൗതിക വിപ്ലവം ഇതാകുന്നു മുഹമ്മദ് നബി പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ. എന്നാൽ മുഹമ്മദ് നബി തിരുമേനിയുടെ മരണം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞപ്പോൾ മുആവിയയുടെ രാജഭരണകാലത്ത് ഹദീസുകളെന്ന ഒരു സമാന്തര ഖുർആൻ പ്രചരിപ്പിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഈ ആശയം അട്ടിമറിക്കുകയാണ് മുആവിയൻ സുന്നികൾ ചെയ്തത്. നേർവഴിയിലാകാനുള്ള ഒരാഗ്രഹവും മനുഷ്യന് സ്വയമുണ്ടാകണമെന്നും തന്റെ വിശേഷ ബുദ്ധിയും പരിചയസമ്പത്തുമൊക്കെ ഉപയോഗപ്പെടുത്തി പിശാചിന്റെ പാത കൈവിട്ട് ദൈവിക മാർഗം പിൻപറ്റണം, ശാന്തിമാർഗം പിൻപറ്റണം. അതിന് സ്വയം തയ്യാറാവാതെ അള്ളാഹു ആരെയും ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മാറ്റില്ല എന്ന് വെട്ടിത്തുറന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്തത്. എന്നാൽ ഹദീസുകൾ കൊണ്ട് വ്യാഖ്യാനിച്ച ഖുർആനിൽ ഇന്നത്തെ സുന്നി മുജാഹിദ് ജമാഅത്തുകാരുടെ പരിഭാഷകളിൽ അള്ളാഹുവിനെ ഒരു നീതിരഹിതനും താന്തോന്നിയുമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതെങ്ങനെയെന്ന് കാണുക. ആരാണോ നേർവഴിയിലാകാൻ സ്വയം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഉദ്ദേശിക്കുന്നവനെ അള്ളാഹു നേർവഴിയിലാക്കുന്നു. അതേപോലെ ആരാണോ പിശാചിന്റെ മാർഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചീത്തമാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവനെ അള്ളാഹു വഴികേടിലാക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നാൽ വിശുദ്ധ ഖുർആന്റെ ഈ അടിസ്ഥാന സിദ്ധാന്തം മുഴുവനായും അവതരിപ്പിക്കാതെ ഇടയ്ക്ക് നിന്ന് കട്ടുകൊണ്ടുള്ള ഒരർത്ഥമാണ് അബൂഹുറൈറയും മുആവിയയും പഠിപ്പിച്ചത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ അള്ളാഹു വഴികേടിലാക്കുന്നു. നൂറുകണക്കിന് മുജാഹിദ് ജമാഅത്ത് മൗലവിമാർ പോലും ഖുർആൻ പരിഭാഷയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം. അതായത്, സ്വന്തം കർമ്മങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒരു കാര്യമില്ലെന്നും ആരൊക്കെയാണ് നരകത്തിൽ ആരൊക്കെയാണ് സ്വർഗത്തിലെന്ന് അള്ളാഹു ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞുപോയി, ഇനി കർമ്മം കൊണ്ടും കാര്യമില്ല എന്ന മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്ന ഒരു ഖുർആൻ വിരുദ്ധ സിദ്ധാന്തവും സ്വഭാവവുമാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള ഖുർആൻ പരിഭാഷകളിലൂടെ സുന്നികൾ പഠിപ്പിച്ചത് എന്ന് സാരം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മനുഷ്യർക്ക് വന്നുപെടുന്ന ദുരന്തങ്ങളും അത്യാഹിതങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളുമൊക്കെ ദൈവീക വിധിയാണ് എന്ന് കരുതി സമാധാനിക്കണമെന്നും ആ ദുരന്തങ്ങളിലേക്ക് നയിച്ച കാര്യകാരണങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നും അതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹു ആദ്യമേ തീരുമാനിച്ചതാണ് എന്ന് കരുതി സമാധാനിച്ച് നിഷ്ക്രിയരായി നിന്നാൽ മതിയെന്നുമാണ് അബൂഹുറൈറയും മുആവിയയും തന്റെ പ്രജകളായിരുന്ന സുന്നികളെ പഠിപ്പിച്ചിരുന്നത്. ഇന്നും സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകാരും പഠിപ്പിക്കുന്നതും മറ്റൊന്നല്ല. മനുഷ്യജീവിതം അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന ഒരു പഞ്ഞിക്കഷ്ണം പോലെയോ തിരമാലയിൽ കുടുങ്ങിയ മരക്കഷ്ണം പോലെയോ ആണ്. കാറ്റിന്റെയും തിരമാലയുടെയും ഗതിയനുസരിച്ച് അത് എങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. സ്വയം സഞ്ചരിക്കാൻ അതിനാവില്ല. ഇതേപോലെയാണ് ഓരോ മനുഷ്യരുടെയും വിധി. ദൈവം അതാദ്യമേ തീരുമാനിച്ചുപോയി. ആ വിധി മാറ്റാൻ നമുക്ക് സാധ്യമല്ല. ഈ അർത്ഥവും തത്വവും ഉൾക്കൊള്ളുന്ന ധാരാളം ഹദീസുകൾ മുആവിയ ഖുർആനെതിരായി പ്രചരിപ്പിച്ചു. നമ്മുടെ വിധിയൊക്കെ ദൈവം ആദ്യമേ തീരുമാനിച്ചതാണെങ്കിൽ നരകശിക്ഷയും സ്വർഗവാഗ്ദാനവും എന്തിന് എന്ന് ചോദിച്ച ഖുർആൻ പണ്ഡിതന്മാരെയും മുആവിയ നിശബ്ദരാക്കി. അതേപോലെ ഖുർആൻ അള്ളാഹുവിനെ പോലെ അനാദിയാണെന്നും അതൊരു സൃഷ്ടിയല്ലെന്നും മറ്റും അവർ പ്രചരിപ്പിച്ചു. ഖുർആനിലെ വചനങ്ങളും പദങ്ങളും സാധാരണക്കാരന് മനസ്സിലാകില്ല. അതിന്റെ വിശദീകരണമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന നബിയുടെ ഹദീസുകൾ. സുന്നികൾ അത് പഠിച്ചാൽ മാത്രം മതി. ഖുർആൻ കൊണ്ട് തർക്കിക്കുന്നവർ യുക്തിവാദിയാണ്. യുക്തിവാദം ക്രമേണ നിരീശ്വരവാദത്തിലെത്തും. ഒടുവിൽ അവർ അള്ളാഹുവില്ല എന്ന് പറയാൻ തുടങ്ങും. അതുകൊണ്ട് അത്തരം വാദക്കാരെ എത്രയും പെട്ടെന്ന് ഒന്നു കുഴിച്ചു മൂടണം. ഇതൊക്കെയായിരുന്നു ആദ്യകാല ഹദീസുകാരുടെ വാദം. വിധിവിശ്വാസത്തിനെതിരായ ഒരു പാഠമാണ് ഖുർആനും നബിയും പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഇച്ഛാസ്വാതന്ത്ര്യമുള്ളവനാണ്. അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം അവന് നൽകിയിരിക്കുന്നു. മനുഷ്യനിൽ ദൈവത്തിന്റെ അംശമുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. നല്ലതും ചീത്തയുമായ രണ്ടു വഴികൾ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ പര്യാപ്തമായ വിശേഷബുദ്ധി ഓരോ മനുഷ്യനും അല്ലാഹു നൽകിയിട്ടുണ്ട്. ആർ അണുമണിത്തൂക്കം നന്മ ചെയ്തുവോ അതവൻ കാണും, ആർ അണുമണിത്തൂക്കം തിന്മ ചെയ്തുവോ അതും അവൻ കാണും എന്നൊക്കെയുള്ള വളരെ ലളിതവും വ്യക്തവുമായ ഈ ഖുർആനിക പാഠങ്ങൾക്ക് വ്യക്തമായി കോടാലി വെച്ചുകൊണ്ടാണ് അബൂഹുറൈറയും മുആവിയയും ഈ വിധിവിശ്വാസം രചിച്ചത് എന്നറിയുക. വിശുദ്ധ ഖുർആനിന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തം അട്ടിമറിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു ഈമാൻ കാര്യം അഥവാ വിധിവിശ്വാസം ഹദീസുകളിലൂടെ സുന്നികളെക്കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിലൂടെ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യവും മുആവിയ നേടി. ഒന്നാം ഖലീഫ അബൂബക്കർ ഒഴികെ ബാക്കി എല്ലാ ഖലീഫമാരും വധിക്കപ്പെട്ടതും ഖലീഫ ഉമറും ഖലീഫ ഉസ്മാനും അലിയും വധിക്കപ്പെട്ടതും ഹസ്രത്ത് അലിക്ക് നേരിട്ട ദുരന്തവും നബിയുടെ മകൾ ഫാത്തിമ തീപ്പൊള്ളലേറ്റ് മരിച്ചതും അബൂദറുൽ ഗിഫാരിയെ നാടുകടത്തിയതും ഹസ്രത്ത് അലി മദീനയിൽ നിന്ന് പുറത്തായതും ഹസ്രത്ത് അലി ചതിക്കപ്പെട്ടതും വധിക്കപ്പെട്ടതും മുആവിയ മക്കത്ത് രാജാവായതും ഹസ്രത്ത് അലിയുടെ മകൻ ഹസൻ എന്നവരെ വിഷം കൊടുത്തു കൊന്നതും ഒക്കെ അള്ളാഹുവിന്റെ അലംഘനീയമായൊരു വിധി മാത്രമാണെന്നും അതിൽ പലതും നബി ആദ്യമേ തന്നെ പ്രവചിച്ചിട്ടുണ്ടെന്നും അതിന്റെ പിറകിലുള്ള കാര്യകാരണങ്ങൾ അന്വേഷിച്ച് സാധാരണക്കാരായ സുന്നികൾ സമയം കളയേണ്ട എന്ന് തന്ത്രപൂർവ്വം പഠിപ്പിക്കാനും അതുവഴി അബൂ സുഫിയാനും മുആവിയയും മകൻ യസീദും അബൂ ഹുറൈറയും മറ്റും നബിയോടും നബി കുടുംബത്തോടും ചെയ്ത അക്രമം മറച്ചുവെക്കാനുമായിരുന്നു. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞുവരുന്നത്. അഥവാ കുബ്ബ മിനാരങ്ങളോടുകൂടിയ കുറെ പള്ളികൾ, അവിടെ നിന്ന് അഞ്ചു നേരവും ഉയരുന്ന ബാങ്ക്, അഞ്ചു നേരത്തെ സംഘടിതമായ നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, നമസ്കാര തഴമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ, താടി, തൊപ്പി, ചേലാകർമ്മം എന്നിവയാണത്. എന്നാൽ നബിയും മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നപ്പോൾ നബിയും സഹാബികളും സംഘടിതമായി ചെയ്തിരുന്ന ഒരേ ഒരു സംഘടിത നമസ്കാരം വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം മാത്രമായിരുന്നു. ഖുർആൻ പ്രത്യേകം പേരെടുത്തു പറഞ്ഞ, വിശ്വാസികളോട് പള്ളിയിൽ വന്ന് സംഘടിതമായി നിർവഹിക്കാൻ പറഞ്ഞ ജുമാ ദിവസത്തെ പ്രാർത്ഥനയും വളരെ കണിശതയോടെ നബി തിരുമേനിയും കൂട്ടുകാരും ചെയ്തിരുന്നു. മാത്രമല്ല മദീനയുടെ സമീപ പ്രദേശത്തുള്ള ഗോത്രത്തലവന്മാരും പ്രധാനപ്പെട്ട വ്യക്തികളെയും ജുമാ ദിവസം കാണാതിരുന്നാൽ നബി പ്രത്യേകം ആളെ അയക്കുകയും അവരുടെ സ്ഥിതിഗതികൾ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ഖുർആൻ പറഞ്ഞ ദിവസേനയുള്ള രാവിലെയും വൈകുന്നേരവും രാത്രിയുമുള്ള മൂന്ന് നേരത്തെ പ്രാർത്ഥന ഓരോ അനുയായികളോടും അവരവരുടെ വീട്ടിൽ വെച്ച് നിർവഹിക്കാനാണ് നബി പഠിപ്പിച്ചിരുന്നത്. നബിയും അതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നബിയുടെ കാലത്ത് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അന്നത്തെ സാധാരണക്കാരായ അറബികൾക്കിടയിലുണ്ടായിരുന്ന ഒരു ചിത്രം, വെള്ളിയാഴ്ച ദിവസം മദീനയിലെ നബിയുടെ പള്ളിയിലൊത്തുകൂടി നബിയുടെ മതപ്രഭാഷണം ശ്രദ്ധിച്ചു കേൾക്കുകയും അത് കഴിഞ്ഞ് നബിയോടൊപ്പം നമസ്കരിച്ചു തിരിച്ചുപോവുകയും ബാക്കിയുള്ള നിത്യനമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്കായി അവരുടെ പള്ളികളിൽ ഒരുമിച്ചു കൂടുമ്പോൾ, ജൂതന്മാർ ശബ്ബത്തുനാളിൽ ശനിയാഴ്ച ദിവസം ഒരുമിച്ചു കൂടുമ്പോൾ നബി തിരുമേനിയും ഖുർആനും പഠിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ചുകൂടി ജുമാ നമസ്കാരം നടപ്പിലാക്കാനായിരുന്നു. അങ്ങനെ അറബികൾക്ക് പരിചയമുണ്ടായിരുന്ന ജൂതമതവും ക്രിസ്തുമതവും പോലെ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഇസ്ലാം മതവും അറേബ്യയിലെ മക്കാ മദീനയിൽ ഒരു ശക്തിയായി വളർന്നു, അംഗീകരിക്കപ്പെട്ടു. ദൈവദൂതന്മാർ വരാത്തവരെന്നും ഉമ്മിയുകൾ അഥവാ വിവരം കെട്ടവർ എന്നും അധകൃത വർഗമെന്നും അന്നത്തെ ചില ജൂതന്മാരും മക്കാ പ്രമാണികളും കളിയാക്കുകയും മർദ്ദിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത ഒരുപറ്റം കാട്ടറബികൾ നബിയുടെ പിറകിൽ നബി പഠിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച ദിവസം സംഘടിച്ച് നമസ്കരിക്കാൻ തയ്യാറായപ്പോൾ ഒരു പുതിയ ദൈവീക മതം നിലവിൽ വന്നത് ചൂഷകരായ ജൂതന്മാർക്കും മക്കയിലെ പ്രമാണികൾക്കും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. മദീനയിൽ വെച്ച് നബിയും കൂട്ടുകാരും നേരിടേണ്ടി വന്ന യുദ്ധങ്ങളിൽ മഹത്തായ വിജയങ്ങൾ കൈവന്നപ്പോൾ ഇസ്ലാം ഒരു അവഗണിക്കപ്പെടാൻ പറ്റാത്ത രാഷ്ട്രീയ ശക്തിയായി വളർന്നു. ഇസ്ലാമിന്റെ ആ മുന്നേറ്റത്തിൽ പരസ്പരം പോരടിച്ചു നിന്നിരുന്ന അറേബ്യയിലെ ഏതാണ്ടെല്ലാ ഗോത്രങ്ങളും നബിയുടെയും അനുചരന്മാരുടെയും കരവലയത്തിൽ ഒതുങ്ങുകയും ഒന്നാകുകയും ചെയ്തു. കുട്ടി ദൈവങ്ങളുടെയും ഗോത്രമഹിമയുടെയും പൂർവകാല വൈരാഗ്യത്തിന്റെയും പേരിൽ എന്നെന്നും പരസ്പരം യുദ്ധം ചെയ്തിരുന്ന ഗോത്രങ്ങൾ ഇസ്ലാമിന്റെ കാൽക്കീഴിൽ വന്നപ്പോൾ നബി തിരുമേനി അവർക്കിടയിൽ സമാധാനത്തിന്റെ ദൂതനായി. കുട്ടി ദൈവങ്ങളുടെയും ഗോത്രമഹിമയുടെയും പേരിൽ പരസ്പരം പോരടിക്കില്ല എന്ന് പ്രവാചകൻ അവരെക്കൊണ്ട് പ്രതിജ്ഞയിച്ചു. മാത്രമല്ല ഈ കുട്ടി ദൈവങ്ങൾക്കു വേണ്ടി മരിക്കുകയല്ല, മറിച്ച് സർവശക്തനായ അള്ളാഹുവിനു വേണ്ടി, നമുക്കു വേണ്ടി, തൗഹീദിനു വേണ്ടി നാം ജീവിക്കുകയാണ് വേണ്ടത് എന്ന സിദ്ധാന്തം പ്രവാചകൻ അവരെ പഠിപ്പിച്ചു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏതാണ്ടെല്ലാ കുട്ടി ദൈവങ്ങളെയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മുദ്രാവാക്യത്തിൽ മുഹമ്മദ് നബി ഏകീകരിച്ചു. നബിയെ ദൈവദൂതനായി അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത മറക്കടന്മാരായ ഗോത്രത്തലവന്മാരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രവാചകൻ കീഴടക്കിയ എല്ലാ അറേബ്യൻ ഗോത്രങ്ങളിലെയും സാധാരണക്കാരുടെ ഹൃദയം നബിയോടൊപ്പമായിരുന്നു. കാരണം മുഹമ്മദ് നബിയുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്നതിലൂടെ ഗോത്ര വഴക്കുകൾ ഇല്ലാതാകുകയും അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ഒരുതരം ശാന്തിയും സമാധാനവും അവരുടെ ഗോത്രങ്ങളിൽ കളിയാടുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് നബി അവർക്കു റസൂൽ സലാം അഥവാ സമാധാനത്തിന്റെ ദൂതനായി. തങ്ങളുടെ കുടുംബങ്ങളിലും തങ്ങളുടെ ഗോത്രങ്ങളിലും ശാന്തിയും സമാധാനവും കൊണ്ടുവന്ന ഒരു ദൈവദൂതൻ എന്നതിലുപരി, ദൈവദൂതൻ എന്നതിലെ പൊരുൾ എന്താണെന്നോ വിശുദ്ധ ഖുർആൻ എന്താണെന്നോ ആ കാട്ടറബികളിൽ ബഹുഭൂരിപക്ഷവും പഠിച്ചിരുന്നില്ല. അവർക്കതിനാവശ്യമായ സാമഗ്രികളും സന്ദർഭവും ഉണ്ടായിരുന്നില്ല. ഈ വസ്തുത നബി തിരുമേനിയും ശരിക്കു വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉയർന്ന ഒരു തലമുറയ്ക്കല്ലാതെ ഖുർആനിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതും ഒരു വസ്തുതയായിരുന്നു. എങ്കിലും മുഹമ്മദ് നബി തിരുമേനി ഒരു കാര്യത്തിൽ വിജയിച്ചു. ഖുർആനിന്റെ ദൈവികതയിൽ വിശ്വാസമുള്ള, തന്റെ പ്രവാചകത്വ പദവിയിൽ വിശ്വാസമുള്ള ഒരു ജനതയെ അറേബ്യയിൽ വാർത്തെടുക്കാൻ പ്രവാചകന് കഴിഞ്ഞു. ആ തലമുറയിൽ നിന്ന് വിദ്യാഭ്യാസവും ചിന്താശക്തിയുമുള്ള ഒരു ജനത ഉയർന്നുവരുമെന്നും അവർ ആ ഖുർആൻ കൊണ്ട് പോരാടുമെന്നും ആ ദൈവദൂതൻ മുൻകൂട്ടി കണ്ടു. ഒരു കാലഘട്ടത്തിനു ശേഷം ഈ ഖുർആനിലെ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് അള്ളാഹു ഖുർആനിലൂടെ ഉണർത്തിയത് തികച്ചും സത്യമായി പുലരുന്നതാണ് ഇസ്ലാമിന്റെ ഗതകാല ചരിത്രം സൂചിപ്പിക്കുന്നത്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ഒരുപാട് പ്രതിബന്ധങ്ങൾ സഹിച്ചുകൊണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ തുടങ്ങുന്നത് വെറും 50 വർഷം മുമ്പ് മാത്രം. സുന്നികളുടെ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് ഒരു 100 കൊല്ലം മുമ്പ് ജർമ്മനിയിൽ വെച്ച് ഒരു ജൂത പണ്ഡിതനാണ് ആദ്യമായി ഖുർആൻ പരിഭാഷ ചെയ്തത്. സുമാർ 50 കൊല്ലം മുമ്പ് കേരളക്കരയിലും ഖുർആൻ പരിഭാഷ എഴുതാൻ തുടങ്ങി. അന്നുമുതൽ സുന്നികളിൽ നിന്ന് മുസ്ലിങ്ങൾ ഖുർആനിലേക്കുള്ള യാത്രയും ആരംഭിച്ചു. സുന്നികളിൽ വന്ന ശ്രദ്ധേയമായ ഒരു മാറ്റം സൌദി അറേബ്യയിലെ നജദിനടുത്തുള്ള ദരായിയയിൽ വന്ന ചിന്തകനും പണ്ഡിതനുമായിരുന്ന ഇമാം മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ വന്ന മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. മുസ്ലിം സ്ത്രീകൾക്കും പള്ളിയിൽ പോകാം, വെള്ളിയാഴ്ചയിലെ കുത്തുബ പ്രസംഗം ഓരോ ദേശത്തെയും മുസ്ലിംകളുടെ മാതൃഭാഷയിലാവണം, ഖുർആൻ പരിഭാഷ ചെയ്യണം, മക്കത്തെ പള്ളിയിൽ 4 മദ്ഹബും അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇമാമും എന്നത് മാറ്റണം, മക്കത്തെ പള്ളി ഹറമിൽ ഒരൊറ്റ ഇമാമേ പാടുള്ളൂ എന്നെല്ലാമുള്ള വളരെ വിപ്ലവാത്മകമായ കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടും മുജാഹിദുകളുടെ പരിഷ്കാര പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ഹദീസുകളെ വിമർശിച്ചുകൊണ്ടും ആ പ്രസ്ഥാനം വളർന്നു. പിന്നീട് ഈമാൻ കാര്യം ഖുർആനിൽ 5 ഉള്ളൂവെന്നും ഹദീസിലൂടെ ഈമാൻ കാര്യം 6 ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധിവിശ്വാസം എന്ന ഈമാൻ കാര്യം ഖുർആൻ വിരുദ്ധമാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടും മൌലാന മൌദൂദി ജമാഅത്തെ ഇസ്ലാമിയുമായി വന്നു. ഇപ്പോഴിതാ ഹദീസുകൾ എന്ന പേരിൽ ഒരു പ്രമാണം തന്നെ ഇസ്ലാമിക ലോകത്തുണ്ടാവാൻ പാടില്ല എന്ന് ഖുർആൻ കൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങൾ തന്നെ ഖുർആന് കടകവിരുദ്ധമാണെന്നും ആ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഷിർക്ക് പോലുള്ള ഒരു മഹാ അപരാധമാണെന്നും ഖുർആൻ കൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് ഖുർആൻ സുന്നത്ത് പ്രസ്ഥാനവുമായി ചേകന്നൂർ മൗലവിയും കടന്നു വന്നിരിക്കുന്നു. മുആവിയയുടെ ഭരണകാലത്ത് ഹദീസുകളുടെ ലോകത്ത് കുടുങ്ങിപ്പോയ നാം എല്ലാ കുരുക്കുകളും അഴിച്ച് പടിപടിയായി ഖുർആനിലെത്തി എന്നു സാരം. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വീണ്ടും നമുക്ക് ഇസ്ലാമിൽ നടന്ന ഗുരുതരമായ അട്ടിമറിയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടക്കാം. നബി മദീനയിൽ വെച്ചു പ്രബോധനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമ്പോൾ 300-ൽ താഴെ അനുയായികൾ മാത്രമേ നബിയോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അവർക്കാകട്ടെ നബി എന്താണെന്നും നബിയുടെ നടപടിക്രമങ്ങൾ എന്താണെന്നും വിശുദ്ധ ഖുർആൻ എന്താണെന്നും ഒക്കെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പിന്നീട് ബദർ യുദ്ധം മുതൽ നബിക്കും കൂട്ടുകാർക്കും വമ്പിച്ച നേട്ടങ്ങൾ കൈവന്നപ്പോൾ ഇസ്ലാമിലേക്കുള്ള ജനങ്ങളുടെ കുത്തിയൊഴുക്കും വർദ്ധിച്ചു. ഇസ്ലാം ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നു. നബി തിരുമേനിയുടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ അവർ സമാധാനവും രാഷ്ട്രീയ സുരക്ഷയും കണ്ടെത്തി. നബിയുടെ കീഴിൽ അനുസരണ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നബിയിലും വിശുദ്ധ ഖുർആനിലും വിശ്വസിക്കുക മാത്രമേ അവർ ചെയ്തിരുന്നുള്ളൂ. നബിയുടെ നടപടിക്രമങ്ങൾ എന്താണെന്ന് അവരിൽ ഭൂരിഭാഗവും നബിയുടെ അടുത്തുനിന്ന് പഠിച്ചിരുന്നില്ല. വിശുദ്ധ ഖുർആൻ എന്താണെന്നും അവർ ആഴത്തിൽ പഠിച്ചിരുന്നില്ല. നബിയിലും വിശുദ്ധ ഖുർആനിലും കേവലമായ വിശ്വാസം മാത്രം വെച്ചു പുലർത്തിയ കാട്ടറബികളായിരുന്നു അവരിൽ അധികവും. അതേസമയം മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ ദൂതനായി മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ വിഷമമുള്ള ഒരുപാട് ഗോത്രത്തലവന്മാർ അറേബ്യയിലുണ്ടായിരുന്നു. അവരിൽ പ്രമുഖനായിരുന്നു നബിയെ മക്കം ഫത്ഹ് വരെ എതിർത്ത അബൂ സുഫിയാനും മകൻ മുആവിയയും. നബി മക്ക പരിപൂർണമായി കീഴടക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെ അവരും ഇസ്ലാമിലേക്ക് വന്നതായി പ്രഖ്യാപിച്ചു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ മുഹമ്മദ് നബിയെ ഒരു ദൈവദൂതനായി അംഗീകരിക്കാൻ മുആവിയയും അബൂ ഹുറൈറയും ഒരുക്കമായിരുന്നില്ല എന്ന് അറേബ്യൻ ചരിത്രം വ്യക്തമാക്കുന്നു. അവർക്ക് മുഹമ്മദ് നബി വെറും ഒരു അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് മാത്രമായിരുന്നു. ഖുർആൻ മുഹമ്മദ് നബിയുടെ തന്നെ ഒരു കെട്ടുകഥയാണെന്നും മുഹമ്മദ് നബി തന്റെ സാമർത്ഥ്യവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് തങ്ങളുടെ മുഖ്യ വരുമാന മാർഗമായ കഅബയുടെയും അതുവഴി അറേബ്യയുടെയും ഭരണം കൈക്കലാക്കുകയുമാണ് എന്നുമായിരുന്നു അവരുടെ അബൂ സുഫിയാന്റെയും മുആവിയയുടെയും ആദ്യകാലത്തെ പ്രചരണം. ഏതായാലും മക്ക കീഴടക്കിയപ്പോൾ മുആവിയയെപ്പോലെയുള്ള കൊടും മുനാഫിക്കുകൾ വരെ ഇസ്ലാമിൽ സ്വന്തം കടി ഭദ്രമാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മക്കം ഫത്ഹിൽ നബി മക്ക കീഴടക്കിയപ്പോൾ നബിയുടെ കൂടെ സാധാരണക്കാരായ 10,000 പേർ ഉണ്ടായിരുന്നെങ്കിൽ അവരിൽ 9,000-ത്തിനും ഖുർആൻ എന്താണെന്നോ മുഹമ്മദ് നബി എന്താണെന്നോ വ്യക്തമായൊരു ചിത്രമുണ്ടായിരുന്നില്ല. നബി തങ്ങളുടെ നേതാവും രക്ഷകനുമായ രാഷ്ട്രനായകൻ എന്നതിലുപരി ഗോത്രത്തലവനായിരുന്ന ഭരണാധികാരി എന്നതിലുപരി ഒരു ദൈവദൂതൻ എന്നതിലെ പൊരുളൊന്നും അവർ മനസ്സിലാക്കിയിരുന്നില്ല. നബിയുടെ നമസ്കാരവും ഖുർആനിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങളും നബിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും മാനേജർമാരുമല്ലാതെ കണിശമായി അനുഷ്ഠിച്ചിരുന്നുമില്ല. തന്റെ നമസ്കാരം നബി ആരെയും നിർബന്ധിച്ച് പഠിപ്പിച്ചിരുന്നില്ല. ഖുർആനിലുള്ള കൽപ്പനപ്രകാരം സ്വന്തം കുടുംബത്തോടും ഏറ്റവും അടുത്ത് ആദർശ ബന്ധുക്കളോടും കൂടെ നബി നമസ്കരിച്ചിരുന്നു. അല്ലാതെ മൂന്ന് നേരമോ അഞ്ചു നേരമോ കണിശമായി തന്റെ ജനത നമസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കലായിരുന്നില്ല നബിയുടെ ജോലി. തന്റെ ജനത അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ടോ, അവർ റംളാനിൽ 30 ദിവസം കൃത്യമായി നോമ്പ് നോൽക്കുന്നുണ്ടോ, ഹജ്ജ് മുറപ്രകാരം ചെയ്യുന്നുണ്ടോ എന്നിത്യാദി നിസ്സാര കാര്യങ്ങൾ ഇന്ന് കാണുന്നതുപോലെ സുന്നി മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളെ പോലെ പഠിപ്പിക്കലായിരുന്നില്ല നബിയുടെ ജോലി. തന്റെ കാലഘട്ടം കഴിഞ്ഞു. സുമാർ 20 കൊല്ലം കഴിയുമ്പോൾ മുവാവിയ മക്കത്തെ രാജാവാകുമെന്നോ അദ്ദേഹം തന്റെ പേരിൽ അഖിലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേരിൽ ഒരു നമസ്കാര പ്രസ്ഥാനം ഉണ്ടാക്കുമെന്നോ അതുവഴി ഇസ്ലാം മതത്തെയും തന്നെയും ഒരു ഭീകര വർഗീയ പ്രസ്ഥാനമായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും തബ്ലീഗ് ജമാഅത്ത് സംഘങ്ങളെ അയക്കുമെന്നോ നബിക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിരുന്നില്ല. സ്വന്തം മണികൾക്കിടയിലെ കപടന്മാരെ പോലും തിരിച്ചറിയാൻ നബിക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല എന്നും നബിയെ മനുഷ്യനായ ഒരു ദൈവദൂതൻ എന്നുമാണ് ഖുർആൻ ഇടയ്ക്കിടെ പരിചയപ്പെടുത്തുന്നത് എന്ന കാര്യം സാന്ദർഭികമായി നാം ഓർക്കുക. ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച വിശ്വാസ സംഹിതകളും സർവമത സാഹോദര്യവും സക്കാത്ത് പദ്ധതികളും നടപ്പിലാക്കുന്നതിലായിരുന്നു നബിയുടെ പ്രത്യേക ശ്രദ്ധ. കാരണം ഒരു മതവിശ്വാസവും സംസ്കാരവും നമസ്കാരവും പരിചയമില്ലാത്ത അറബികളെ ഒറ്റപ്പെടുത്തുകയും തരംതാഴ്ത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത ജൂതന്മാരിലെ വക്കർ ബുദ്ധികളെ വിമർശിച്ചുകൊണ്ടാണ് നബി മക്കയിലെ അറബികൾക്കിടയിലേക്ക് ഖുർആൻ എന്ന വേദഗ്രന്ഥവും കൊണ്ട് കടന്നുവന്നത്. ഏകദൈവവിശ്വാസം ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട ഏതു മതക്കാരനും അവരവരുടെ ദൈവദൂതൻ പഠിപ്പിച്ച പോലെ നമസ്കരിക്കാമെന്നും ആ വിശ്വാസികളുടെ നമസ്കാരങ്ങളെല്ലാം ഹിന്ദുവിന്റെയും ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും നമസ്കാരങ്ങളെല്ലാം ഒരുപോലെ പവിത്രവും സ്വീകാര്യവുമാണ് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി എങ്ങനെയാണ് തന്റെ നമസ്കാരം മാത്രമേ എല്ലാവരും അനുഷ്ഠിക്കാവൂ എന്ന് പറയുക? എന്നാൽ നബി തിരുമേനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അബൂഹുറൈറയും മുആവിയയും അങ്ങനെ പഠിപ്പിക്കുകയും സുന്നികൾ അത് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്തു എന്നതാണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം. ഇന്നത്തെ സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാർ പറയുന്നത് പോലെ അവരുടെ അഞ്ചു നേരം നമസ്കാരം മാത്രമാണ് ശരിയെന്നും ആ നമസ്കാരം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അഞ്ചു നേരം നമസ്കരിക്കുന്ന സുന്നിയാവാതെ പറ്റില്ല എന്ന് നബിയും പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് നബിയെ എതിർത്ത വർഗീയവാദികളായ ചില ജൂതന്മാരും ചില ക്രിസ്ത്യാനികളും നബിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുമായിരുന്നില്ല. നബിയുടെ മരണത്തോടുകൂടി ഇസ്ലാമിൽ നടന്ന അട്ടിമറികളെ വിശകലനം ചെയ്യുമ്പോൾ ഈ വസ്തുത നാം ഓർത്തിരിക്കണം. നബി മരിക്കുമ്പോൾ മക്കാമദീനയിലെ സാധാരണക്കാരായ അറബികൾക്കിടയിലെ ഇസ്ലാമിനെക്കുറിച്ചുള്ള ചിത്രം നാം ശരിക്കും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം. നബിയെ അള്ളാഹുവിന്റെ ദൂതനായി വിശ്വസിക്കുന്ന ഒരു ജനത, ഖുർആൻ അള്ളാഹുവിന്റെ സന്ദേശമായി വിശ്വസിക്കുന്ന ഒരു ജനത, ഇന്നുള്ള ഭൂരിപക്ഷ മുസ്ലിംകൾക്കും ഖുർആനിന്റെ താളുകൾക്കുള്ളിൽ എന്തുണ്ട് എന്നറിയാത്തതുപോലെ അന്നത്തെ സാധാരണക്കാരായ അറബികൾക്കും ഖുർആനിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്ന് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല. എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം ഒരു മഹാ അത്ഭുതമായിരുന്ന അക്കാലത്ത് ഖുർആനിന്റെ ഒരു കൈയെഴുത്ത് പ്രതിയെങ്കിലും കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവരായിരുന്നു നബിയുടെയും നാലു ഖലീഫമാരുടെയും മുആവിയയുടെയും കാലത്തെ പുതുവിശ്വാസികൾ. പിന്നെ ഇസ്ലാമിന്റേത് എന്ന് പറയാൻ പുറത്തേക്ക് കണ്ടിരുന്ന ഒരു ചിത്രം വെള്ളിയാഴ്ച ദിവസം നബി നടത്തിയിരുന്ന ഊട്ടപ്രാർത്ഥനയും പ്രസംഗവുമായിരുന്നു. ആ നമസ്കാരത്തിലേക്ക് വരാൻ വേണ്ടി ഖുർആൻ പറഞ്ഞ നിദായിന്റെ അടിസ്ഥാനത്തിൽ ബിലാലിനെ പോലുള്ളവർ വിളിച്ചിരുന്ന അസ്സലാ അസ്സലാ എന്ന ബാങ്കുവിളിയും മാത്രമായിരുന്നു. ഇന്നും ബിലാലിന്റെ ആ സലാവിളി ബിലാലിന്റെ ആ ബാങ്കുവിളി മക്കാ മദീനയിലും റിയാദിലും ഒക്കെയുണ്ട്. ഖുർആനിൽ നിന്നും നാം മുമ്പ് പഠിച്ചതുപോലെ ജുമാ നമസ്കാരം പോലെയുള്ള തന്റെ നിത്യനമസ്കാരം നബി പ്രഭാതത്തിലും രാവിലെയും ഉച്ചയ്ക്കും അസർ സമയത്തും അസ്ജിദ് സമയത്തും സന്ധ്യാസമയത്തും രാത്രിയുമൊക്കെ വിവിധ സാഹചര്യങ്ങളിൽ നമസ്കരിച്ചിരുന്നു. ഈ രണ്ടു റക്അത്ത് നമസ്കാരങ്ങളെല്ലാം മുആവിയയുടെ കാലത്ത് നബിയുടെ സുന്നത്തുകളായി വ്യാഖ്യാനിക്കപ്പെട്ടു. അസ്തമിച്ചുപോയ ആ സുന്നത്തുകളുടെ പുനരുദ്ധാരകനും രക്ഷകനുമായിട്ടാണ് മുആവിയ പിന്നീട് രംഗത്ത് വന്നത്. നബിയുടെ പല വിലപ്പെട്ട സുന്നത്തുകളും അപ്രത്യക്ഷമായിട്ടുണ്ടെന്നും അതൊക്കെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണെന്നും അദ്ദേഹവും തന്റെ ശിങ്കിടികളും ആദ്യമായി പ്രചരിപ്പിച്ചു. അങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങളാണ് ആദ്യമായി അദ്ദേഹം അബൂഹുറൈറയുടെയും ശിഷ്യന്മാരുടെയും സഹായത്തോടെ നടപ്പിലാക്കിയത്. നബി നമസ്കരിക്കാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ മുആവിയ നടപ്പിലാക്കുന്നത് ശരിയല്ല എന്നും അത് നബിയുടെ ചര്യക്കെതിരാണ് എന്നും ചില വൃദ്ധരായ സഹാബികൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഖുർആനിൽ ഇല്ലാത്ത ഒരു മതനിയമവും മുസ്ലിംകൾക്ക് ബാധകമല്ല എന്ന ഖുർആനിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നബി പറഞ്ഞിരുന്ന ഒരു വചനം അവരിൽ പലരും പറഞ്ഞിരുന്നു. എന്റെ മേൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകമാണ് എന്നായിരുന്നു ആ ഹദീസ്. എന്നാൽ മുആവിയ അത് തിരുത്തുകയും എന്റെ മേൽ മനഃപൂർവ്വം ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകമാണെന്ന് നബി പറഞ്ഞിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. അബൂ ഹുറൈറ മുതാമ്മിദൻ എന്ന പദം ചേർത്തു ആ ഹദീസ് പ്രചരിപ്പിച്ചു. അതോടുകൂടി നബിയുടെ പേരിൽ എന്തു വാർത്തകൾ കേട്ടാലും അത് ഖുർആനിലുണ്ടോ, നബിയുടെ ഏറ്റവും അടുത്ത ഖുർആൻ എഴുത്തുകാരും ഖലീഫമാരും അത് അംഗീകരിക്കുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കാൻ നിൽക്കാതെ നബിയുടെ പേരിൽ ഹദീസുകൾ എത്ര വേണമെങ്കിലും പ്രചരിപ്പിക്കാം എന്ന നില വന്നു. ശാഖാപരമായ കാര്യങ്ങളിൽ ഊഹങ്ങളെയും പിൻപറ്റാം എന്ന് ഖുർആനെതിരായി മുആവിയ നിയമമാക്കിയപ്പോൾ എത്ര സുന്നത്തുകൾ വേണമെങ്കിലും നമസ്കരിക്കാം എന്ന അവസ്ഥ വന്നു. നബിയുടെ കാലത്ത് വെറുതെ പള്ളിയിൽ വന്ന് സുന്നത്ത് നമസ്കരിക്കാൻ നബിയും ഖലീഫമാരും സാധാരണ ജനങ്ങളെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സുന്നത്ത് നമസ്കാര ഭ്രാന്തന്മാരെ നബിയും സഹാബികളും ജുമാ ദിവസവും മറ്റും ഓടിച്ചതായും പള്ളിയിൽ ബന്ധനസ്ഥരാക്കിയതായും ഒക്കെ ബുഖാരി പോലുള്ള ഹദീസു ഗ്രന്ഥങ്ങളിൽ തെളിവുണ്ട്. എന്നാൽ മുആവിയ തന്റെ രാജഭരണകാലത്ത് സുന്നത്തുകൾ നമസ്കരിക്കാനും അവയെ പ്രോത്സാഹിപ്പിക്കാനും ധാരാളം ഹദീസുകൾ ഉണ്ടാക്കി. ഘട്ടം ഘട്ടമായി ഒരുപാട് സുന്നത്തുകൾ നബിയുടെ പേരിൽ വരാൻ തുടങ്ങി. നബിയുടെ അസ്തമിച്ചുപോയ സുന്നത്തുകളെ പുനഃസ്ഥാപിക്കുക എന്ന കപടമുദ്രാവാക്യവുമായാണ് തന്റെ ഭരണത്തിന്റെ ആദ്യത്തെ 4 വർഷം കഴിഞ്ഞപ്പോൾ മുആവിയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. ആദ്യമൊക്കെ ഐച്ഛികം എന്ന പേരിലാണ് ചില സുന്നത്തുകൾ ആരംഭിച്ചതെങ്കിലും ക്രമേണ ആ സുന്നത്തുകൾ നിർബന്ധ നമസ്കാരമായി മാറ്റാനുള്ള മുആവിയയുടെയും അബൂ ഹുറൈറയുടെയും ഉള്ളിലിരിപ്പ് പലരും അറിഞ്ഞിരുന്നില്ല. സുന്നത്ത് നമസ്കാരങ്ങളിൽ നിന്ന് ക്രമേണ 5 നേര നിർബന്ധ നമസ്കാരത്തിലേക്കുള്ള മുആവിയയുടെ പ്രബോധന രീതി മറ്റൊരിടത്ത് വ്യക്തമാക്കിയതിനാൽ അതിവിടെ ആവർത്തിക്കുന്നില്ല. നബിയുടെ മരണം കഴിഞ്ഞ് സുമാർ 40 വർഷം കഴിഞ്ഞപ്പോൾ മദീനയിലെ ഒരു സഹാബി വിലപിക്കുന്നൊരു ചിത്രമുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുകയാണ്, നബിയുടെ കാലത്തുള്ള ഒരു ചര്യയും ഞാൻ ഇന്ന് കാണുന്നില്ലല്ലോ. ഇത് കേട്ടിരുന്ന മറ്റൊരു സഹാബി പറഞ്ഞു, നമസ്കാര വിഷയത്തിൽ കാര്യമായ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ആദ്യം പറഞ്ഞ അനസ് ബിൻ മാലിക് എന്ന സഹാബി പറയുകയാണ്, നമസ്കാര വിഷയത്തിൽ നിങ്ങൾ ചെയ്തൊപ്പിച്ചതെല്ലാം നിങ്ങൾ ചെയ്തൊപ്പിച്ചില്ലേ എന്ന്, അഥവാ നമസ്കാരത്തിലാണ് നിങ്ങൾ കൂടുതൽ മാറ്റം വരുത്തിയത് എന്ന് സാരം. എന്നുവച്ചാൽ നബിയുടെ നമസ്കാരം പോലും അടിമുടി മാറ്റി മറയ്ക്കപ്പെട്ടു എന്നാണ് ആ ഹദീസിന്റെ പൊരുൾ. അഥവാ ഇന്നത്തെ മുസ്ലിങ്ങളുടെ നമസ്കാരത്തിൽ ഖുർആന് ഘടകവിരുദ്ധമായ 30 തെറ്റുകളുണ്ട് എന്നും, മുഹമ്മദ് നബി തിരുമേനി നമസ്കരിച്ചതുപോലെയല്ല മുസ്ലിങ്ങളായ നാം ഇന്ന് നമസ്കരിക്കുന്നത് എന്നും മൗലവി ചെഗന്നൂർ നമസ്കാരം എന്ന ഗ്രന്ഥത്തിൽ ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുമ്പോൾ അതേ ആശയമുള്ള ഒരു ചരിത്ര ശകലം, ഒരു സത്യമായ ഹദീസ് സുന്നികളുടെ പ്രാമാണിക ഗ്രന്ഥമായ ബുഖാരിയിൽ നിന്നും നമുക്ക് വീണുകിട്ടുന്നു എന്ന് സാരം.